ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനമേറെ ഇല്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കൽ ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാണാൻ വയ്യാതെ വന്നു അവന്റെ കണ്ണ് മങ്ങിത്തുടങ്ങിയിരുന്നു. ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കിടന്നതിന് മുൻപേ ചെന്ന് കിടന്നു. യഹോവ ശമൂവേലിനെ വിളിച്ചു, അടിയൻ എന്ന് അവൻ വിളികേട്ടു. ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്നു. അടിയൻ ഇതാ എന്നെ വിളിച്ചതല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ പോയി കിടന്നു. യഹോവ പിന്നെയും ശമൂവേലേ എന്ന് വിളിച്ചു. ശമൂവേൽ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്നു. അടിയൻ ഇതാ എന്നെ വിളിച്ചതല്ലോ എന്ന് പറഞ്ഞു. അവൻ വിളിച്ചില്ല, മകനെ പോയി കിടന്നുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. ശമൂവേൽ അന്ന് വരെ യഹോവയെ അറിഞ്ഞില്ല. യഹോവയുടെ വചനം അവൻ അന്ന് വരെ വെളിപ്പെട്ടതുമില്ല. യഹോവ ശമൂവേലിനെ മൂന്നാം പ്രാവശ്യം വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്നു. അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയായിരുന്നു ബാലനെ വിളിച്ചത് എന്ന് എലിക്ക് മനസ്സിലായി. ഏലി ശമൂവേലിനോട് പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളണം എന്ന് പറഞ്ഞു. ശമൂവേൽ തന്റെ സ്ഥലത്ത് ചെന്ന് കിടന്നു. അപ്പോൾ യഹോവ വന്നു നിന്ന് മുമ്പിലത്തെ പോലെ ശമൂവേലെ ശമൂവേലെ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത്, ഇതാ ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവന്റെ ചെവി രണ്ടും മുഴങ്ങും. ഞാൻ ഏലിയുടെ ഭവനത്തെ കുറിച്ച് അരുളി ചെയ്തതൊക്കെയും ഞാൻ അന്ന് അവന്റെ മേൽ ആദ്യന്തം നിവർത്തിക്കും. അവന്റെ പുത്രന്മാർ ദീപദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ച് അമർത്തായിക കൊണ്ട് ഞാൻ യഹോവയുടെ നിയമപ്പെട്ടകം അവിടെ നിന്ന് കൊണ്ടുവന്നു. ഏലിയുടെ രണ്ടു പുത്രന്മാരായ ഹൊഫ്നിയും ഫീനെഹാസും ദൈവത്തിന് നിയമപ്പെട്ടകത്തോട് കൂടെ ഉണ്ടായിരുന്നു. യഹോവയുടെ നിയമപ്പെട്ടകം പാളയത്തിലെത്തിയപ്പോൾ ഭൂമി കുലുങ്ങുമെന്ന ഇസ്രയേലിൽ എല്ലാം ആർപ്പിട്ടു. ഫെലിസ്തർ ആർപ്പിന്റെ ഒച്ച കേട്ടിട്ട് എബ്രായരുടെ പാളയത്തിൽ ഈ വലിയ ആർപ്പിന്റെ കാരണം എന്ത് എന്ന് അന്വേഷിച്ചു. ഫെലിസ്തർ ആർപ്പിന്റെ ഒച്ച കേട്ടിട്ട് എബ്രായരുടെ പാളയത്തിൽ ഈ വലിയ ആർപ്പിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചു. യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഗ്രഹിച്ചു. ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഫെലിസ്തർ പറഞ്ഞു. ഭയപ്പെട്ടു. നമുക്ക് അയ്യോ കഷ്ടം, ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് അയ്യോ കഷ്ടം, ശക്തിയുള്ള ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമ്മെ ആർ രക്ഷിക്കും? ഇസ്രീമരെ മരുഭൂമിയിൽ സകലവിധ ബാധകളാലും ബാധിച്ച ദൈവം ഇത് തന്നെ. ഫെലിസ്തരെ ധൈര്യം പൂണ്ട പുരുഷത്വം കാണിപ്പീൻ. എബ്രായർ നിങ്ങൾക്ക് ദാസന്മാരായിരുന്നത് പോലെ നിങ്ങൾ അവർക്ക് ആകരുത്, പുരുഷത്വം കാണിച്ച് പൊരുതുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഫെലിസ്തർ പടയാൻ തുടങ്ങിയപ്പോൾ ഇസ്രയേൽ തോറ്റു. ഓരോരുത്തരും താൻ താന്റെ വീട്ടിലേക്ക് ഓടി. ഇസ്രയേലിൽ 30,000 കാലാൽ വീണുപോകത്തക്കോണം ഒരു മഹാസംഹാരം ഉണ്ടായി. ദൈവത്തിന്റെ പെട്ടകം പിടിപ്പെട്ടു. ഏലിയുടെ രണ്ട് പുത്രന്മാരായ ഹൊഫ്നിയും ഫീനെഹാസും പട്ടുപോയി. പോർക്കളത്തിൽ നിന്ന് ഒരു ബെന്യാമീന്യൻ വസ്ത്രം കീറിയും തലയിൽ പുഴി വാരിയിട്ടും കൊണ്ട് ഓടി അന്ന് തന്നെ ശീലോവിൽ വന്നു. അവൻ വരുമ്പോൾ ഏലി നോക്കിക്കൊണ്ട് വഴിയരികെ തന്റെ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ പെട്ടകത്തെ കുറിച്ച് അവന്റെ ഹൃദയം വ്യാകുലപ്പെട്ടിരുന്നു. ആ മനുഷ്യൻ പട്ടണത്തിലെത്തി വസ്തുത അറിഞ്ഞപ്പോൾ പട്ടണത്തിലെല്ലാം നിലവിളിയായി. ഏലി നിലവിളി കേട്ടപ്പോൾ ഈ ആരോ എന്താണെന്ന് ചോദിച്ചു. ആ മനുഷ്യൻ ബന്ധപ്പെട്ട് വന്ന് ഏലിയോടും അറിയിച്ചു. ഏലിയോ 98 വയസ്സുള്ളവനും കാണുവാൻ വയ്യാതവണ്ണം കണ്ണു മങ്ങിയവനുമായിരുന്നു. ആ മനുഷ്യൻ ഏലിയോട്, ഞാൻ പോറക്കളത്തിൽ നിന്ന് വന്നവനാകുന്നു, ഇന്ന് തന്നെ ഞാൻ പോറക്കളത്തിൽ നിന്ന് ഓടിപ്പോന്നുവെന്ന് പറഞ്ഞു. വർത്തമാനം എന്താകുന്നു മകനെ എന്ന് അവൻ ചോദിച്ചു. അതിന് ആ ദൂതൻ, ഇസ്രയേൽ ഫെലിസ്തീനു മുമ്പിൽ തോറ്റോടി, ജനത്തിലുള്ള ഒരു മഹാസംഹാരം ഉണ്ടായി, നിന്റെ രണ്ട് പുത്രന്മാരായ ഹൊഫ്നിയും ഫിനെഹാസും പട്ടുപോയി, ദൈവത്തിന്റെ പെട്ടകവും വിടിപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അവൻ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ വസ്തുത പറഞ്ഞപ്പോൾ ഏലി പടിവാതിൽക്കൽ ആസനത്തിൽ നിന്ന് പുറകോട്ട് വീണ് കരുത്തൊടിഞ്ഞ് മരിച്ചു. അവൻ വൃദ്ധനും സ്തൂലിച്ചവനുമായിരുന്നു. അവൻ 40 ഇസ്രയേലിന്റെ ന്യായപാലനം ചെയ്തു. എന്നാൽ അവന്റെ മരുമകൾ ഫിനെഹാസിന്റെ ഭാര്യ പ്രസവമെടുത്ത് ഗർഭിണിയായിരുന്നു. ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെട്ടു പോയതും അമ്മാവിയപ്പനും ഭർത്താവും മരിച്ചതും കേട്ടപ്പോൾ അവൾക്ക് പ്രസവവേദന തുടങ്ങി. അവൾ നിലത്ത് വീണ് പ്രസവിച്ചു. അവൾ മരിപ്പാറായപ്പോൾ അരികെ നിന്ന സ്ത്രീകൾ അവളോട് ഭയപ്പെടേണ്ട, നീ ഒരു മകനെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അവൾ ഉത്തരം പറഞ്ഞില്ല, ശ്രദ്ധിച്ചതുമില്ല. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോവുകൊണ്ട് അമ്മാവിയപ്പനെയും ഭർത്താവിനെയും ഓർത്തിട്ടും മഹത്വം ഇസ്രയേലിൽ നിന്ന് പോയിപ്പോയി എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിനെ ഈഖാബോദ് എന്ന് പേരിട്ടു. ദൈവത്തിന്റെ പെട്ടകം പിടിച്ചുകൊണ്ട് പോകൊണ്ട് മഹത്വം ഇസ്രയേലിൽ നിന്ന് പോയിപ്പോയി എന്ന് അവൾ പറഞ്ഞു. എത്തരിൽ നിന്ന് അസ്തോദിലേക്ക് കൊണ്ടുപോയി. ഫെലിസ്തീർ ദൈവത്തിന്റെ പെട്ടകമെടുത്ത് ഓഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നു ഓഗോന്റെ അരികെ വെച്ചു. പിറ്റേന്നാൾ രാവിലെ അസ്തോദിൻ എഴുന്നേറ്റ പ്രശ്നം എന്തോ ഇതിങ്ങനെ ശരിയായിട്ടാണ് അടിച്ചിരിക്കുന്നത്. ഹലോ, ഹലോ, ആരെങ്കിലും ഒന്ന് ഉത്തരം പറയാമോ? ഹലോ ഹലോ
എന്തി കേക്കാൻ പറഞ്ഞു വായിച്ചോളൂ.
ഇത് എനിക്ക് ഇങ്ങോട്ട് കേൾക്കുന്നേയില്ല, ഞാനിത് വെച്ചിട്ട്. ഓക്കെ ശരി. 1 സമൂഹൽ 5 അധ്യായം. ഫെലിസ്തീയർ ദൈവത്തിന്റെ പെട്ടകമെടുത്ത് അതിനെ ഏബനേസറിൽ നസ്രോത്തിലേക്ക് കൊണ്ടുപോയി. ഫെലിസ്തീയർ ദൈവത്തിന്റെ പെട്ടകമെടുത്ത് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നു ഓഗോന്റെ അരികെ വെച്ചു. പിറ്റേന്നാൾ രാവിലെ അസ്രോത്തിൽ എഴുന്നേറ്റപ്പോൾ ഓഗോൻ യഹോവയുടെ പെട്ടകത്തിൽ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ കവിണ് വീണ് കിടക്കുന്നത് കണ്ടു. അവർ ദാഗോനെ എടുത്ത് വീണ്ടും അവന്റെ സ്ഥാനത്ത് നിർത്തി. പിറ്റേന്നാൾ രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ കവിണ് വീണ് കിടക്കുന്നത് കണ്ടു. ദാഗോന്റെ തലയും അവന്റെ കൈപ്പത്തികളും ഉമ്മരപ്പടിമേൽ മുറിഞ്ഞു കിടന്നു. ദാഗോന്റെ ഉടൽ മാത്രം ശേഷിച്ചിരുന്നു. അതുകൊണ്ട് ദാഗോന്റെ പുരോഹിതന്മാരും ദാഗോന്റെ ക്ഷേത്രത്തിൽ കിടക്കുന്നവരും ദാഗോന്റെ ഉമ്മരപ്പടിമേൽ ഇന്നും ചവിട്ടുമാറില്ല. എന്നാൽ യഹോവയുടെ കൈ അസ്തോദിലുടെ മേൽ ഭാരമായിരുന്നു. അവനവരെ ശൂന്യമാക്കി. അസ്തോദിലും അതിന്റെ അതിരുകളിലും ഉള്ളവരെ മൂലരോഗത്താൽ ബാധിച്ചു. അങ്ങനെ ബാധിച്ചത് അസ്തോദിയർ കണ്ടിട്ട് ഇസ്രയേലിന്റെ ദൈവത്തിന്റെ പെട്ടകം നമ്മുടെ അടുക്കൽ ഇരിക്കരുത്, അവന്റെ കൈ നമ്മുടെ മേലും നമ്മുടെ ദേവനായ ദാഗോന്റെ മേലും കഠിനമായിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവർ ആളയച്ചു. ഫെലിസ്തീയരുടെ സകല പ്രഭുക്കന്മാരെയും വിളിച്ചു കൂട്ടി ഇസ്രയേലിയരുടെ ദൈവത്തിന്റെ പെട്ടകം സംബന്ധിച്ച് നാം എന്ത് ചെയ്യേണ്ടുവെന്ന് ചോദിച്ചു. അതിന് അവർ ഇസ്രയേലിയരുടെ ദൈവത്തിന്റെ പെട്ടകം ഗത്തിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇസ്രയേലിയരുടെ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുപോയി. അവർ അത് കൊണ്ടുചെന്ന ശേഷം ഏറ്റവും വലിയൊരു പരിഭ്രമം ഉണ്ടാകത്തക്കവണ്ണം യഹോവയുടെ കൈ ആ പട്ടണത്തിനും വിരോധമായി തീർന്നു. അവൻ പട്ടണക്കാരെ ആബാലവൃദ്ധം ബാധിച്ചു. അവർക്ക് മൂലരോഗം തുടങ്ങി. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ പെട്ടകം എക്രോനിലേക്ക് കൊടുത്തയച്ചു. ദൈവത്തിന്റെ പെട്ടകം എക്രോനിലെത്തിയപ്പോൾ എക്രോനിയർ നമ്മയും നമുക്കുള്ളവരെയും കൊല്ലുവാൻ അവർ ഇസ്രയേലിയരുടെ ദൈവത്തിന്റെ പെട്ടകം നമ്മുടെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചു. അവർ ആളയച്ചു. ഫെലിസ്തീയരുടെ സകല പ്രഭുക്കന്മാരെയും കൂട്ടിവരുത്തി. ഇസ്രയേലിയരുടെ ദൈവത്തിന്റെ പെട്ടകം നമ്മയും നമ്മുടെ ജനത്തെയും കൊല്ലാതിരിക്കേണ്ടതിന് അതിനെ വിട്ടയച്ചു കളയണം. അത് വീണ്ടും അതിന്റെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞു. ആ പട്ടണത്തിലെങ്ങും മരണകരമായ പരിഭ്രമം ഉണ്ടായി. ദൈവത്തിന്റെ കൈ അവിടെയും അധികാരമായിരുന്നു. മരിക്കാതിരുന്നവർ മൂലരോഗത്താൽ ബാധിതരായി. പട്ടണത്തിലെ നിലവിളി ആകാശത്തിൽ കയറി. ചാപ്റ്റർ 6. യഹോവയുടെ പെട്ടകം 7 മാസം ഫെലിസ്തീയരായിരുന്നു. എന്നാൽ ഫെലിസ്തീയരുടെ പുരോഹിതന്മാരെയും പ്രശ്നക്കാരെയും വരുത്തി. നാം യഹോവയുടെ പെട്ടകം സംബന്ധിച്ച് എന്ത് ചെയ്യേണ്ടു? അതിനെ അതിന്റെ സ്ഥലത്തേക്ക് വിട്ടയക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുവീം എന്ന് ചോദിച്ചു. അതിന് അവർ, നിങ്ങൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പെട്ടകം വിട്ടയക്കുന്നു എങ്കിൽ വെറുതെ അയക്കാതെ ഒരു പ്രായശ്ചിത്തവും അവന് കൊടുത്തയക്കണം. അപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം വരും. അവന്റെ കൈ നിങ്ങളെ വിട്ട് നീങ്ങാതെ ഇരിക്കുന്നത് എന്തെന്ന് നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവന് കൊടുത്തയക്കേണ്ടുന്ന പ്രായശ്ചിത്തം എന്തെന്ന് ചോദിച്ചു. തന്നെ അവർ പറഞ്ഞത്, ഫെലിസ്തീയ പ്രഭുക്കന്മാരുടെ എണ്ണത്തിന് ഒത്തവണ്ണം പൊന്നുകൊണ്ട് 5 മൂലക്കുരുവും പൊന്നുകൊണ്ട് 5 എലിയും തന്നെ. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ പ്രഭുക്കന്മാർക്ക് ഒരേ ബാധയല്ലോ ഉണ്ടായിരുന്നത്. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ മൂലക്കുരുവിന്റെയും നിങ്ങൾ ദേശത്തെ ശൂന്യമാക്കുന്ന എലിയുടെയും പ്രതിമകൾ ഉണ്ടാക്കി ഇസ്രായേലിന്റെ ദൈവത്തിന് തിരുമുൽ കാഴ്ച വയ്ക്കണം. പക്ഷേ അവൻ തന്റെ കൈ നിങ്ങളുടെ മേൽ നിന്നും നിങ്ങളുടെ ദേവന്മാരുടെ മേൽ നിന്നും നിങ്ങളുടെ ദേശത്തിന്മേൽ നിന്നും നീക്കും. മിസ്രയീമരും ഫറവോനും തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കിയതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത് എന്തിന്? അവരുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിച്ച ശേഷം അല്ലയോ അവർ അവരെ വിട്ടയക്കുകയും അവർ പോവുകയും ചെയ്തത്? ആകയാൽ നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി മുഖം വെച്ചിട്ടില്ലാത്ത കറവുള്ള 2 പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്ക് കെട്ടി അവയുടെ കിടാക്കളെ അവയുടെ അടുക്കൽ നിന്ന് വീട്ടിൽ മടക്കി കൊണ്ടുപോവുകയും പിന്നെ അവയുടെ പെട്ടകമെടുത്ത് വണ്ടിയിൽ വെപ്പിയും നിങ്ങൾ അതിന് പ്രായശ്ചിതമായി കൊടുത്തയക്കുന്ന കുഞ്ഞുരുപ്പിഴികളും ഒരു ചെല്ലത്തിൽ അതിനരികെ വെച്ച് അത് തനിച്ചു പോകുവാൻ വിടുകയും പിന്നെ നോക്കുകയും അത് ബേത്ത്ശേമെശിലേക്കുള്ള വഴിയായി സ്വദേശത്തേക്ക് പോകുന്നു എങ്കിൽ അവൻ തന്നെ ആകുന്നു നമുക്ക് ഈ വലിയ അനർത്ഥം വരുത്തിയത്. അല്ലെങ്കിൽ നമ്മെ ബാധിച്ചത് അവന്റെ കൈയല്ല, ഇത് തീർച്ചയായും നമുക്ക് ഭവിച്ചത് അത്രയെന്ന് അറിഞ്ഞുകൊള്ളട്ടെ. അവർ അങ്ങനെ തന്നെ ചെയ്തു. കറവുള്ള 2 പശുക്കളെ വരുത്തി വണ്ടിക്ക് കെട്ടി അവയുടെ കിടാക്കളെ വീട്ടിലിട്ട് അടച്ചു. പിന്നെ അവർ യഹോവയുടെ പെട്ടകവും പിന്നുകൊണ്ടുള്ള എലികളും മൂലക്കുരുവിന്റെ പ്രതിമകളും ഇട്ടിരുന്ന ചെല്ലവും വണ്ടിയിൽ വെച്ചു. ആ പശുക്കൾ നേരെ ശേമേശിലുള്ള വഴിക്ക് പോയി. അവ പറഞ്ഞുകൊണ്ട് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയെ മാറാതെ പെരുവഴിയിൽ കൂടി തന്നെ പോയി. ഫെലിസ്തീയപ്രവക്കന്മാരും ബേത്ത്ശേമെശിന്റെ അതിർ വരെ പിന്നാലെ ചെന്നു. അന്നേരം ബേത്ത്ശേമെശിന്റെ താഴ്വരയിൽ കോതമ്പ് കൊയ്യുകയായിരുന്നു. അവർ തല ഉയർത്തി പെട്ടകം കണ്ടു. കണ്ടിട്ട് സന്തോഷിച്ചു. വണ്ടി ബേത്ത്ശേമെശിനായ യോശുവയുടെ വയലിൽ വന്ന് നിന്നു. അവിടെ ഒരു വലിയ കല്ല് ഉണ്ടായിരുന്നു. അവർ വണ്ടിയുടെ മരം വെട്ടിക്കീറി പശുക്കളെ യഹോവയ്ക്ക് ഹോമയാഗം കഴിച്ചു. ലേവ്യർ യഹോവയുടെ പെട്ടകവും പൊന്നുരുൾപ്പിടികളെല്ലാം ഉള്ള എൽച്ചെല്ലവും ഇറക്കി ആ വലിയ കല്ലിന്മേൽ വെച്ചു. ബേത്ത്ശേമെശ് അന്ന് യഹോവയ്ക്ക് ഹോമയാഗങ്ങളും അനന്യാഗങ്ങളും അർപ്പിച്ചു. ഫിലിസ്തീയ പുരുഷന്മാർ എല്ലാവരും ഇത് കണ്ട ശേഷം അന്ന് തന്നെ എക്രോണിലേക്ക് മടങ്ങിപ്പോയി. ഫിലിസ്തീയ യഹോവയ്ക്ക് പ്രായശ്ചിതമായി കൊടുത്തയച്ച പൊന്നുകൊണ്ടുള്ള മൂലക്കുരുക്കൾ അസ്തോദിന്റെ പേർക്ക് ഒന്ന്, ഗസയുടെ പേർക്ക് ഒന്ന്, അസ്കലോന്റെ പേർക്ക് ഒന്ന്, ഗത്തിന്റെ പേർക്ക് ഒന്ന്, യക്രോന്റെ പേർക്ക് ഒന്ന്, ഇങ്ങനെയായിരുന്നു. പൊന്നുകൊണ്ടുള്ള എലികൾ ഉറപ്പുള്ള പട്ടണങ്ങളും നാട്ടുപുറങ്ങളിലെ ഗ്രാമങ്ങളുമായി അഞ്ച് പ്രഭുക്കന്മാർക്കുമുള്ള സകല ഫെലിസ്റ്റ പട്ടണങ്ങളുടെയും എണ്ണത്തിനൊത്തവണ്ണം ആയിരുന്നു. അവർ യഹോവയുടെ പെട്ടകം ഇറക്കി വെച്ച് ആ വലിയ കല്ല് ബേത്ത്ശേമെശിനായി യോശുവയുടെ വയലിൽ ഇന്നുവരെയും ഉണ്ട്. ബേത്ത്ശേമെശ് യഹോവയുടെ പെട്ടകത്തിൽ നോക്കുന്നത് കൊണ്ട് അവൻ അവരെ സംഹരിച്ചു. അവൻ ഭവനത്തിൽ ഇങ്ങനെ യഹോവ ജനത്തിലൊരു മഹാസംഹാരം ചെയ്തുകൊണ്ട് ജനം ശപിച്ചു. ഈ പരിശുദ്ധയുമായി യഹോവയുടെ മുൻപാകെ നിൽപ്പാൻ ആർക്ക് കഴിയും? അവൻ ഞങ്ങളെ വിട്ട് ആരുടെ അടുക്കൽ പോകുമെന്ന് ബേത്ത്ശേമെശ് പറഞ്ഞു. അവർ തിരിയത്തയ്യാരി നിവാസികളുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഫെലിസ്തർ യഹോവയുടെ പെട്ടകം മടക്കി അയച്ചിരുന്നു. നിങ്ങൾ വന്ന് അതിനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുപോകുകയും എന്ന് പറയിച്ചു. ബാറക്കുമോ യാക്കോബ് സ്ലിഹായുടെ ലേഖനം 3-ാം അധ്യായം. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്ന് അറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കളാകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനനാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അവന്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവുമെങ്കിലും വളരെ വണ്ടു പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അതുകൊണ്ട് അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഇവകയെല്ലാം മനുഷ്യജാതിയോട് മയങ്ങുന്നു, മരുങ്ങിയിരുമിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്ക് ആർക്കും മരുക്കാവതല്ല. അതടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാര്? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ ഇല്ല നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോസ്റ്റ് പറയുകയും അരുത്. ഇത ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, കൗമികവും പ്രാകൃതവും പൈശാചികവുമായത് അത്രേ. ഈർഷ്യയും ശാഠ്യവും ഉള്ളയിടത്തെ കലക്കവും ചില ദുഷ്പ്രവൃത്തിയും ഉണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. ഭാരക്കുന്നവർ. സങ്കീർത്തനം 23-ാം അധ്യായം. യഹോവയുടെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പറ്റിയ വിൽപ്പുറങ്ങളിൽ അവൻ എന്നെ കെടുത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ ഇടയത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമത്തിനെ നീതിപാതകൾ നടത്തുന്നു. കൂരിയുടെ താഴ്വരയിൽ കൂടി നടന്നാൽ ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾക്ക് നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എന്നോണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണമെന്റെ ആയുസ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഭൂമിയും അതിന്റെ പൂർണതയും. 24. ഭൂമി അതിന്റെ പൂർണതയും ഭൂതലും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവനതിനെ സ്ഥാപിച്ചു. നദികളുടെ മേൽ അവനതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സിലാക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ, അവൻ യഹോവയോട് അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു എന്നെ അന്വേഷിക്കുന്ന തലമുറ. യാക്കോബിന്റെ ദൈവമേ തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. ബാലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും പണ്ടേയുള്ള കഥകളെ ഉയർന്നിരുപ്പീൻ. മൗത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മൗത്വത്തിന്റെ രാജാവ് ആറും ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാളുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. പണ്ടേയുള്ള കഥകളെ ഉയർന്നിരുപ്പീൻ. മൗത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മൗത്വത്തിന്റെ രാജാവ് ആർ? സൈന്യങ്ങളുടെ യഹോവ തന്നെ. അവനാകുന്നു മൗത്വത്തിന്റെ രാജാവ്. യഹോവയെ നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എന്റെ ദൈവമേ നിന്നെ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. എന്റെ ശത്രുക്കൾ എന്റെ മേൽ ജയം ഘോഷിക്കരുതേ. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. ഹൃദയ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. യഹോവയെ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വെക്കുന്നു. യഹോവയെ കരുണയും ദയയും ഓർക്കണമേ. അവ പണ്ട് പണ്ടേ ഉള്ളവയല്ലോ. എന്റെ ബാല്യത്തിലെ പാപങ്ങളെയും എന്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. യഹോവയെ നിന്റെ കൃപപ്രകാരം നിന്റെ ദയനിമിത്തം തന്നെ ഓർക്കണമേ. യഹോവ നല്ലവനും നേരുള്ളവനും ആകുന്നു. അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് തന്റെ പഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. യഹോവയുടെ നിയമവും സാക്ഷികളും പ്രമാണിക്കുന്നവർക്ക് അവന്റെ പാതകളൊക്കെയും ദയയും സത്യവുമാകുന്നു. യഹോവയെ എന്റെ അകൃത്യം വലിയത്, നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ. യഹോവ ഭക്തനായ പുരുഷനാർ? അവൻ തിരഞ്ഞെടുക്കുന്ന വഴി ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും. അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. എന്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കാകുന്നു. അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് പിടിവിക്കും. എങ്കിലേക്ക് തിരിഞ്ഞെന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ ഏകാഗ്രിയും അരിഷ്ടനുമാകുന്നു. എനിക്ക് മനഃപീഠകൾ വർദ്ധിച്ചിരിക്കുന്നു. എന്റെ സങ്കടങ്ങളിൽ നിന്നെ വിടുവിക്കണമേ. എന്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ. എന്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. എന്റെ ശത്രുക്കളെ നോക്കണമേ. അവർ പെരുകിയിരിക്കുന്നു. അവർ കഠിന ദ്വേഷത്തോടെ എന്നെ ദ്വേഷിക്കുന്നു. എന്റെ പ്രാണനെ കാത്തെന്നെ വിടുവിക്കണമേ. നിന്നെ ശരണമാക്കിയിരിക്കാൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ. നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നുവല്ലോ. ദൈവമേ, ഇസ്രയേലിനെ അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ. യഹോവയെ സ്തുതിപ്പിന്റെ മേസ്തുതിനെ യോഗ്യമാകുന്നു. ബാരക്കുമാർ.
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആദ്യ മുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും ഒരുവാരിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, അനുഗ്രഹീതമായ ഒരു ബുധനാഴ്ച പ്രഭാതം കൂടി ദൈവസന്നിധിയിലെ ശാന്തമായിരുന്ന് ദൈവശബ്ദം കേൾപ്പാനും നമ്മെ തന്നെ താഴ്മയോടെ സമർപ്പിക്കുവാനും ഉയരങ്ങളിൽ നിന്ന് കൃപകളെ പ്രാപിപ്പാനും ഒക്കെ ആയുസ്സും ആരോഗ്യവും അവസരം ഒരുക്കി തന്ന തമ്പുരാനെ ഹൃദയപൂർവ്വം നമുക്ക് ഈ പ്രഭാതത്തിൽ സ്തുതിക്കാം. ലോകം പലതരത്തിലുള്ള പ്രതിസന്ധികളിൽ കീഴ്മേൽ മറിയുമ്പോഴും ലോകത്തിന്റെ പ്രതിബന്ധങ്ങളും ഉല്ലാസങ്ങളും ഒക്കെ വിസ്മരിച്ചുകൊണ്ട് ശാന്തമായി ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി നമ്മുടെ ചിന്തകളും നമ്മുടെ ഹൃദയങ്ങളും ആ ഉയരങ്ങളിലേക്ക് പതിക്കത്തക്കവണ്ണം ഒരുക്കമുള്ള ഒരു മനസ്സിനെ രൂപാന്തരപ്പെടുത്തി തരണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് താഴ്മയോടെ പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുള്ള പിതാക്കന്മാരെ വളരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാവരെയും ഇന്നത്തെ ഒരു അസൗകര്യം ഇന്ന് മറ്റ് വൈദികരൊന്നും ഈ ശുശ്രൂഷയിലില്ല. കാരണം ട്യൂഷനിലുള്ള എല്ലാ വൈദികരും ഇന്ന് വളരെ തിരക്കിലാണ്. ഒരുപക്ഷെ നിങ്ങളെ കറിഞ്ഞു കാണും. ഒരു ചെറുപ്പക്കാരന് 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. അതിന്റെ ഫ്യൂണറൽ ഈ സമയത്ത് നടക്കുകയാണ്. ഞാനും ഫ്യൂണറൽ ഹോമിൽ തന്നെയാണ്. ഞാൻ അതിന്റെ സൈഡിൽ ഇരുന്നുകൊണ്ടാണ് ഇപ്പോഴ് വാഹനത്തിലിരുന്ന് ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത്. അതുകൊണ്ട് മറ്റ് വൈദികർക്കൊന്നും ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ബഹുമാനപ്പെട്ട തമ്പാനച്ചൻ ഡാലസിൽ നിന്നും ഇതിന്റെ അകത്ത് ജോയിൻ ചെയ്യിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട തമ്പാനച്ചനെ സ്നേഹാദരോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും തന്റെ കരങ്ങളിൽ വിനയത്തോടെ സമർപ്പിക്കുന്നു. നമ്മുടെ അപേക്ഷകളും നമ്മുടെ യാചനകളും കർത്തൃസന്നിധിയിൽ സ്വീകാര്യോഗ്യമാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷ സമാരംഭിക്കാം. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ 282 ഗീതം, വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ. പലപ്പോഴും പല ഗാനങ്ങളും നമ്മളൊക്കെ ഓർമ്മപ്പെടുത്തില്ല. ലോകത്തിന്റെ താല്പര്യങ്ങളിൽ ആകർഷകരായിക്കൊണ്ട് ദൈവം തന്ന അവസരങ്ങളെ പരിപൂർണമായി നശിപ്പിച്ചു കളയാതെ അല്പമൊക്കെ സമയം ദൈവസന്നിധിയിലായിരിക്കാനും ലഭ്യമായിരിക്കുന്ന മൂല്യമേറിയ നിമിഷങ്ങളെ വൃഥാവാക്കാതെ അത് ഫലവത്താക്കി തീർക്കുവാൻ ഇടയായിത്തീരുന്നത് ആയിരിക്കുന്ന സമയം ദൈവസന്നിധിയിൽ നമ്മൾ ചിലവിടുമ്പോഴാണ്. ദൈവസന്നിധി പ്രാർത്ഥിക്കാം, ദൈവമേ, തിരക്കിട്ട ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോഴും അങ്ങേ മറന്നു പോകാതെ അങ്ങയുടെ പാതയിൽ വളരുവാനും ചലിക്കുവാനും ഞങ്ങളുടെ മനസ്സുകളെയും ശരീരങ്ങളെയും ഒരുക്കണമേ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. സോമാൻപെട്ട രാജൻ ഡാലസിൽ നിന്നും ഈ ഗീതത്തിന് നേതൃത്വം നൽകുമായിരിക്കും. നല്ല സമയം വൃഥാവാക്കാതെ സുവിശേഷ ഗീതങ്ങൾ 282 ഗീതം.
വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. വാഴ്വിൻ നാളല്ല വിന്നാള, അകത്തോടെ നീ കഴിക്കുകയോ, വന്നുടൻ പാദം തേടിടുക, വിണ്ണാതിൽ നിന്നെ ചേർത്തിടുമേ. വരുവേ നീ നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. ഉലകമായ അഴകു സമം അതു നമ്പാതെ മായക്കുമെന്നെ, മരണമൊരു നാൾ വന്നിടുമേ. മറക്കാതെ നിന്റെ ചകനെ, വരുവേലി നല്ല സമയം വൃഥാവാക്കാതെ, നിന്റെ യേശു വിളിച്ചിടുന്നു. തീരാത്ത പാപം വ്യാധിയെയും, മാറാത്ത എല്ലാ ബലഹീനവും ഒരക്കുരിശിൽ ചുമന്നു നിന്നെ, സൗഖ്യമാക്കി തന്നടിപ്പിണരാൽ, വരുവേ നീ നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേടുമേ. നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായിരുന്നു എഴുതിടുമേ. വരുവേ നീ നല്ല സമയം വൃഥാവാക്കാതെ, നിന്റെ യേശു വിളിച്ചിടുന്നു.
രാജേഷ് അച്ഛൻ, ഹലോ, രാജേഷ് അച്ഛൻ
പച്ചക്കാൾക്ക് അച്ഛൻ പ്രാർത്ഥിച്ചോ, കൗമ പ്രാർത്ഥന നടത്തിക്കോ.
ഓക്കെ, പ്രാർത്ഥിക്കാം.
പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്നെ കരുണയും അനുഗ്രഹവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് വന്നിരിക്കുന്ന ബലവാനാദി നമ്പുരാൻ പരിശുദ്ധൻ 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 വരങ്ങളുടെ സ്തുതി. ദൈവമായ കർത്താവ് തിരുനാമത്തിൽ വന്നവൻ വരുവാനിരിക്കുന്നവനുമായി വാഴ്ത്തപ്പെട്ടവനാവുന്നു. വരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. കണ്ടതല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഹലവാനെ നീ പരിശുദ്ധനാകുന്നു. കണ്ടതല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഹലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ നമസ്കാരവും ശുശ്രൂഷകളും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. ഭാവിയുടെ അതിനിടെ ആരോട് കരുണ ചെയ്യുന്ന ബഷീരാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ ഞങ്ങളുടെ പിതാവേ. എന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. എന്റെ രാജ്യം വരണമേ. തിരുവൃത്തം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും ഭാവി ഞങ്ങളോട് ക്ഷമിക്കണമേ. പ്രതീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ഇനി അതിന്മോട്ട് വന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ഫലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളതിനുമേ തമ്പുരാന്റമ്മയും പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോൾ ഞങ്ങൾ മരണസമയത്തും തമ്പുരാളെ രക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ശിവതമ്പുരാനെ നിരതിരിഷ്ടം പ്രവർത്തിപ്പാൻ എന്ന ബലഹീനതയെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ സൃഷ്ടാവാദം ശ്വതമ്പുരാനെ വെടിപ്പോടെ വിശുദ്ധവും കുറ്റം കൂടാതെയും മാലിന്യം കൂടാതെയും അങ്ങയുടെ ദിനമുണ്ടാകുന്ന പ്രാർത്ഥിപ്പാൻ അവിടുത്തെ ദൈവത്വത്തിന്റെ ആദ്യമില്ലാത്ത കർമ്മങ്ങളാൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സത്യശരണവും ബലമുള്ള ആശ്രയവും ഞങ്ങളുടെ ബലഹീനതയുടെ അഭയസ്ഥാനവുമായ ശ്മശീഹ അങ്ങേക്ക് തിരുവിഷ്ടമുണ്ടായി ഞങ്ങളുടെ എളിയ ആത്മജീവനെ നാശത്തിൽ നിന്ന് രക്ഷിക്കണമേ. അവിടുത്തെ കൃപയ്ക്ക് അതിരിഷ്ടമുണ്ടായിട്ട് ഇല്ലായ്മയെന്നും ഞങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയതുപോലെ കുറ്റക്കാര ഞങ്ങളുടെ മേ അതിരിഷ്ടമുണ്ടായി ഞങ്ങളുടെ ജീവകാലമെല്ലാം അങ്ങയുടെ ദൈവത്വത്തിന്റെ ഇഷ്ടം നിവർത്തിപ്പാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തി സഹായിക്കണമേ. ഉത്തമനും ദയവാനുമായ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന വിശുദ്ധിയും മഹത്വമുള്ള അവിടുത്തെ ആലയത്തിലേക്ക് പ്രവേശിക്കുമാറാകണമേ. കർത്താവേ ശത്രുക്കൾ ഞങ്ങളിൽ ഉളവാക്കുന്ന അന്യ വിചാരങ്ങളിൽ നിന്ന് അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ ഒഴിക്കണമേ. അന്യ വിചാരങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തെ പതരിക്കാതെ അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ കൂട്ടിച്ചേർക്കണമേ. ഞങ്ങളുടെ നേരെ കോപിച്ചിരിക്കുന്ന വിനാശകരമായ കരുണവോളങ്ങളിൽ നിന്ന് അവിടുത്തെ കൃപയാൽ ഞങ്ങളുടെ ശ്രേഷ്ഠതയിലേക്ക് ഞങ്ങളെ തിരിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവെ അവിടുത്തെ ഇഷ്ടത്തിനൊത്തുവണ്ണം ഞങ്ങൾ പൂർണ്ണമായതിന്റെ ഒന്നായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ ശരണമായ ശിവതമ്പുരാനെ അങ്ങയുടെ സർവകൃപകൾക്കും വേണ്ടി ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്കും അങ്ങനെ സ്തോത്രം ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ വായനയുടെയും ശുശ്രൂഷയുടെയും പ്രാർത്ഥനയുടെയും സമയത്ത് അവിടെ ഞങ്ങളോടുകൂടെ ഇരിക്കണമേ.
കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ വീണ്ടും പ്രഭാതത്തിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് വന്നിയ തമ്പാലച്ചനെയും എല്ലാവരെയും വളരെ വിനയത്തോടുകൂടി ഇതിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പ്രസംഗിക്കാൻ മറ്റ് ആരുമില്ലാത്തതുകൊണ്ട് ബലഹീനനായ ഞാൻ തന്നെയാണ് നിത്യവചന ധ്യാനം നിർവഹിക്കുന്നത്. അതുകൊണ്ട് അധികം ആമുഖമായിട്ട് ഒന്നും തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് എല്ലാവരും ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും ഒരുക്കത്തോടും ഈ ശുശ്രൂഷയിലെ സംബന്ധിക്കണം എന്ന സ്നേഹത്തോട് അറിയിക്കുകയാണ്. നമുക്ക് സഭയുടെ കാനോനിക ക്രമീകരണ പ്രകാരം നമ്മൾ ക്രിയാവിനോടുള്ള അറിയിപ്പിന്റെ ഞായറാഴ്ച കഴിഞ്ഞു. അടുത്ത ഞായറാഴ്ച ദൈവമാതാവിനോടുള്ള അറിയിപ്പിന്റെ വചനിപ്പിന്റെ ഞായറാഴ്ചയായിട്ട് നമ്മളെ ക്രമീകരിച്ചിരിക്കുന്നു. നമ്മള് സാധാരണ നമ്മള് രണ്ട് വചനിപ്പിന്റെ മറ്റൊരു ഡേറ്റ് കൂടെ നമുക്കുണ്ട്. നമുക്കറിയാലോ നോമ്പിന്റെ പാതി നോമ്പ് കഴിയുന്ന അവസരത്തില് മാർച്ച് 25 നമ്മൾ വചനത്തിന്റെ മറ്റൊരു ഓർമ്മയോടെ നമ്മൾ നടത്താറുണ്ട്. എങ്കിലും ഇത് ഒരു ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്നുള്ള നിലയ്ക്ക് ഓരോ ആഴ്ചയും നമ്മൾ ഓരോ ചിന്തകള് നമ്മുടെ ധ്യാനപൂർവ്വമായിട്ട് ജനനത്തിന്റെ ഒരുക്കത്തിന് നമുക്ക് നൽകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അറിയിപ്പിന്റെ ഞായറാഴ്ചയായിട്ട് നമ്മൾ അടുത്ത ആഴ്ചയെ നമ്മൾ സഭ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത്. ആത്മീയ ക്രിസ്തുവിന്റെ ജനനം, ആ ഒരു ജനനത്തെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം, വരവേൽക്കുവാൻ തക്കവണ്ണം സഭ സഭാമക്കളെയൊക്കെ ഓരോ വർഷവും ഇങ്ങനെ ഭക്തിയോടുകൂടി ഒരുക്കുകയാണ്. അതിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് പ്രധാനമായിട്ട് ഉറക്കാനുള്ള ഒന്ന് രണ്ട് കാര്യം. 24 പഴയ സെമിനാരി സ്ഥാപകൻ നമ്മുടെ സഭാ ജ്യോതിസ് എന്ന് വളരെ ആദരവോടുകൂടി നാമകരണം സഭ നൽകിയിട്ടുള്ള പുലിക്കോട്ടിൽ ജോസഫ് ആർ ദിവനാസിയോസ് രണ്ടാമൻ മെത്രാപ്പോലിത്തായുടെ 204 ഓർമ്മയാണ്. ഈ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ നിർണായക കാലഘട്ടത്തിലൊക്കെ സഭയ്ക്ക് വേണ്ടി ഒരുപാട് ശ്രമിക്കുകയും അതിനുവേണ്ടി ഒരുപാട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ശ്രേഷ്ഠ പിതാവാണ് അദ്ദേഹത്തിന്റെ ഖബർ പഴയ സെമിനാരിലാണ്. ഒരു തീർത്ഥാടന കേന്ദ്രമായി നമ്മൾ പഴയ സെമിനാരി ആ പിതാവിന്റെ ഭൗതിക ശരീരം അടങ്ങിയിരിക്കുന്ന സ്ഥലത്തെ നമ്മൾ സഭ പ്രത്യേകമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ പുതിയ സെമിനാരി സ്ഥാപകൻ എന്ന് പോലും നമ്മൾ വിളിക്കുന്ന ബുദ്ധിരാക്ഷസൻ എന്നുള്ള തലക്കെട്ടിൽ സഭ ആദരിക്കുന്ന ഡോക്ടർ പൗലോസ് പാർ ഗ്രിഗോറിയസ് പത്രാപൂലിത്തയുടെ ഓർമ്മയാണ്. അതും അതേ സമയം അതേ ദിവസമാണ്. രണ്ട് പിതാക്കന്മാരും ഒരേ സമയങ്ങളിലാണ് ഓർക്കപ്പെടുന്നത് എന്നുള്ളത് ഒരു ദൈവിക പദ്ധതി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. കാരണം പൗലോസ് പാർ ഗ്രിഗോറിയസ് സിനിമയും ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഒരു പിതാവാണ്. സഭയ്ക്ക് സഭയുടെ അഭിമാനം ലോകത്തിന്റെ വിവിധ തലങ്ങളിൽ കാട്ടി തരുവാൻ തക്കവണ്ണം യത്നിച്ചിട്ടുള്ള ഒരു ശ്രേഷ്ഠ പിതാവാണ് ഡോക്ടർ പൗലോസ് പാർ ഗ്രിഗോറിയസ് സിനിമേരി. ഈ രണ്ട് പിതാക്കന്മാരെയും സ്നേഹാദരവോടെ സ്മരിക്കുന്നു. അവരുടെ പ്രാർത്ഥനയൊക്കെ സഭയ്ക്ക് എപ്പോഴും കാവലും കോട്ടയുമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോഴ സുവിശേഷ ഗീതങ്ങളിലെ ഗീതം 365 ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 365 ഗീതം, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ ഭവനവും എന്തുള്ളു എന്നുള്ള മനോഹരമായ ഗീതം, അർത്ഥവത്തായിട്ടുള്ള ഗീതം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളെ പൂർണ്ണമായി ദൈവഭാഗം സമർപ്പിക്കുവാനും ദൈവം വ്യക്തി ജീവിതത്തിനും കുടുംബ ജീവിതത്തിനും തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ അനുനിമിഷം ഓർമ്മിക്കുവാനും ആ ഓർമ്മ സ്നേഹമായി ആരാധനയായി അത് കുടുംബത്തിന്റെ ഒരു സമർപ്പണമായി ദൈവമുമ്പാകെ രൂപാന്തരീകരിക്കുവാൻ തക്കവണ്ണം നമ്മളെ ശ്രദ്ധ ചെലുത്തുന്ന അനുഗ്രഹീതമായ ഒരു ഗീതമാണ്. ഇപ്പോഴ് രാജന് ചേർന്ന് ആ ഗീതം ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുന്നതാണ് സുവിശേഷ ഗീതങ്ങളിലെ 365 ഗീതം.
ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നേരുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാനെന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ, ഇത്ര നന്മകൾ ഞങ്ങൾ യോഗ്യത നിൻ മുൻപിൽ, ഇത്രത്തോളം എന്റെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാനെന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ, ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ, ഇത്രത്തോളം എന്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്രത്തോളം എന്റെ അത്ഭുതമാക്കുവാൻ യോഗ്യത നിൻ മുൻപിൽ, ഇത്രത്തോളം അല്ലേ ഉദാമ യോഗ്യത നിന്നുണ്ട്, ഇത്രത്തോളം ഞാനും എൻ കുടുംബവും നിന്നുള്ളു, ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളു യോഗ്യത നിന്നുണ്ട്, ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളു യോഗ്യത നിന്നുണ്ട്, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു, ഇത്ര നന്മകൾ ഞങ്ങളുണ്ട്.
ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പൊന്നിയ തമ്പാനച്ചൻ, സ്നേഹമുള്ള മാതാപിതാക്കളെ, കർത്താവിലൻ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, ആമുഖത്തിൽ അർപ്പിച്ചതുപോലെ വീണ്ടും ഒരു പ്രഭാതം ദൈവം നമുക്ക് ഒരുക്കി തന്നു. നവായിരിക്കുന്ന സ്ഥാനത്തെ ശ്രദ്ധയോടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ആ ദൈവ സാന്നിധ്യ ബോധം എപ്പോഴും നമ്മളെ ഭരിക്കുവാനും ആ ബോധം ജീവിതത്തിന്റെ ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുവാനും വഴിതെറ്റിപ്പോകുന്ന നിമിഷങ്ങളിലൊക്കെ ആ ദൈവ സാന്നിധ്യ ബോധം തിരിച്ച് കർത്തൃ സന്നിധിയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ നമ്മളെ പ്രേരിതമാക്കട്ടെ, ഊർജസ്വലമാക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ അമുഖമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രഭാതത്തില് ഒരുപക്ഷെ നിങ്ങളുടെ വൈദികരോട് പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഒരാള് ഇന്ന് പ്രസംഗിക്കാന്ന് പറഞ്ഞതാണ് നാട്ടിൽ നിന്ന്, പക്ഷേ പെട്ടെന്ന് അസൗകര്യം വന്നു, അദ്ദേഹത്തിന് അടുത്ത ആഴ്ചത്തേക്ക് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാന് ഒരു ചിന്ത നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് എന്റെ പള്ളിയില് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ഒരു ഭാഗം തന്നെ ഒരു വീണ്ടും ഒരു പുനർ വിചിന്തനത്തിന് ഇടയായി തീരാനായിട്ട് ആ ഒരു ഭാഗം പെട്ടെന്നൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുവാൻ ദൈവസന്നിധിയിൽ ഞാൻ ശരണപ്പെടുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22 അധ്യായത്തിന്റെ 8 മുതൽ ഉള്ള വാക്യങ്ങളാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22 അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യം. ഒരുപക്ഷെ യെശയ്യാ പ്രവാചകന്റെ 22 അധ്യായം മുഴുവൻ വായിച്ചെങ്കിൽ പറയാൻ പോകുന്ന ആശയങ്ങളെ പറ്റി മനസ്സിലാവുകയുള്ളെങ്കിൽ തന്നെയും അതിനുള്ള അവസരവും സമയം ഇല്ലാത്തത് കൊണ്ട് അതിനകത്ത് ഒരു കുറച്ച് ഭാഗം മാത്രം അടർത്തിയെടുത്ത് ഞാൻ വായിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അവൻ യഹൂദായുടെ മൂടുപടം നീക്കിക്കളഞ്ഞു. അന്ന് നിങ്ങൾ വനഗൃഹത്തിലെ ആയുധവർഗത്തെ നോക്കി ദാവീദിന്റെ നഗരത്തിന്റെ ഇടിവുകൾ അനവധി എന്ന് കണ്ടു. താഴത്തിലെ കുളത്തിലെ വെള്ളം കെട്ടി നിർത്തി യെരുശലേമിന്റെ വീടുകൾ എണ്ണി മതിലുകൾ ഉറപ്പിപ്പാൻ വീടുകളെ പൊളിച്ചു കളഞ്ഞു. പഴയ കുളത്തിലെ വെള്ളം സൂക്ഷിപ്പാൻ രണ്ട് മതിലുകളുടെ മധ്യയിൽ ഒരു ജലാശയമുണ്ടാക്കി, എങ്കിലും അത് വരുത്തിയവെങ്കിലേക്ക് നിങ്ങൾ തിരിഞ്ഞില്ല. പണ്ടുപണ്ടേ അത് നിരൂപിച്ചവനെ ഓർത്തതുമില്ല. അന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കരച്ചിലിനും വിലാപത്തിനും മുട്ടയടിക്കുന്നതിനും രട്ടൊടുക്കുന്നതിനും വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും കാളയറുക്കുക, ആടറുക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്കുക, നാം തിന്നുക കുടിക്കുക നാളെ മരിക്കുന്നുവല്ലോ എന്നിങ്ങനെ ആയിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ പല അധ്യായങ്ങളും നമ്മൾ വായിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ചിന്തകളെ വളരെ ആഴമായ തലത്തിൽ സ്പർശിക്കുന്ന, നമ്മുടെ ആത്മീക ബോധത്തെ വളരെ ശ്രേഷ്ഠമായ തലത്തിൽ തൊട്ടുണർത്തുന്ന ഒരുപാട് ആശയങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ 22 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, പ്രത്യക്ഷമായിട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഒരു സുദീർഘമായ ആശയങ്ങളുടെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് നമ്മൾ വായിക്കുമ്പോൾ ഒരുപക്ഷെ എത്രമാത്രം നമുക്ക് മനസ്സിലാകും എന്ന് തോന്നുന്നില്ല. എങ്കിലും പറ്റുന്ന രീതിയിൽ അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്, മനസ്സിലാക്കി തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ ആദ്യമാണെന്ന് വായിക്കുമ്പോൾ അവിടെ പ്രത്യാശയുടെ ഒരുപാട് വാക്യങ്ങളുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട്, അതോടൊപ്പം തന്നെ ദർശനങ്ങളുടെ ഒരുപാട് ആശയങ്ങളുമുണ്ട്. ഇവിടെ ഇസ്രായേലിനും യഹൂദയ്ക്കും ഒക്കെ കൊടുക്കുന്ന ചില മുന്നറിയിപ്പാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇസ്രായേലിനും യഹൂദയ്ക്കും കൊടുക്കുന്ന ദൈവത്തിന്റെ ചില മുന്നറിയിപ്പ് പ്രവാചകനിൽ കൂടി അറിയപ്പെടുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ഒരുപക്ഷെ ഈ ഭാഗം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ അത്ര സുഖകരമായ ഒരു ആശയമല്ല നമ്മൾ കേൾക്കുന്നത്. വായിച്ചു കേൾക്കുമ്പോൾ അത്ര സുഖകരമായ ഒരു ആശയമല്ല. കാരണം അല്പം അതിന്റെ ആഴത്തിലേക്ക് കറങ്ങി ചെല്ലുമ്പോൾ പ്രയാസമുണ്ടാക്കുന്ന ഏതാനും ആശയങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ കേൾക്കാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, അന്ന് നിങ്ങൾ വനഗൃഹത്തിലെ ആയുധവർഗത്തെ നോക്കി ദാവീദ് നഗരത്തിന്റെ ഇടിവുകൾ അനവധി എന്ന് കണ്ടു. ദാവീദ് നഗരത്തിന്റെ ഇടിവുകൾ അനവധി എന്ന് നിങ്ങൾ കണ്ടു. ഇത് ദാവീദ് നഗരത്തിന്റെ ഇടിവുകൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പ്രത്യേകമായിട്ട് പ്രത്യക്ഷത്തിൽ ലിറ്റററി നമ്മൾ വായിക്കുമ്പോൾ വലിയൊരു കൊട്ടാരം ഉണ്ടായിരുന്നു, കൊട്ടാരത്തിന്റെ ചുറ്റുപാടും ചില ഇഷ്ടികകൾ അവിടെ ഇവിടെ ഇളകിപ്പോയി അല്ലെങ്കിൽ ഇടിഞ്ഞുപോയി എന്നുള്ള, അല്ലെങ്കിൽ പണിതിരുന്ന ചില ചില കെട്ടിടങ്ങൾക്ക് ചില അംഗഭംഗം വന്നു എന്നുള്ളൊരു ചിന്തയാ ഒരുപക്ഷെ ഇത് വായിക്കുമ്പോൾ ലിറ്റററി നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഇതിന്റെ ആഴത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ ദാവീദ് ഗൃഹം, ദ ഹൗസ് ഓഫ് ഡേവിഡ് എന്ന് പറയുന്നത് ഇസ്രായേലിനെ മൊത്തമായിട്ട് കാണിക്കുക. കാരണം ദാവീദ് ഇസ്രായേലിന്റെ രാജാവായിട്ട് ശുശ്രൂഷിക്കുമ്പോൾ ഈ 12 ഗോത്രങ്ങളും ദാവീദിന്റെ രാജ്യത്വത്തിന്റെ വലയങ്ങളിലാണ്. ഈ 12 ഗോത്രങ്ങളെയും വളരെ സുരക്ഷിതമായി ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും സംരക്ഷിച്ചവനാണ് ദാവീദ്. അപ്പൊ ഇസ്രായേലിനെ മൊത്തമായിട്ട് നമ്മൾ കാണുന്നത് ദാവീദ് ഗൃഹമായിട്ടാണ്. പിന്നീട് നമുക്കറിയാം എന്റെ ചരിത്രം അറിയുമ്പോൾ ഇത് രണ്ടായിട്ട് ഭാഗിക്കുമ്പോൾ രണ്ട് രാജ്യങ്ങളായിട്ട് മാറുന്നു, ഇസ്രായേലും യഹൂദയും എന്ന് രണ്ട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്ന ചരിത്രം ഒക്കെ കൂടുതൽ അതിലേക്ക് പ്രവേശിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കടക്കുന്നില്ല. അപ്പം അതിന് ചരിത്രം അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ വരുന്ന അവസരത്തിൽ ഇവിടെ പറയുകയാണ് എന്താണ്, സൂക്ഷിച്ചു നോക്കിയപ്പോൾ ദാവീദ് ഗൃഹത്തിന്റെ ഇടിവുകളെ കണ്ടു. ഈ ദാവീദിന്റെ ഗൃഹത്തിന്റെ ഇടിവുകളെ കണ്ടപ്പോഴാണ് ദൈവം യഹൂദയുടെ മൂടുപടം നീക്കിക്കളഞ്ഞപ്പെടാം. യഹൂദയുടെ മൂടുപടം എന്ന് പറഞ്ഞാല്, മൂടുപടം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ മൂടുപടങ്ങളെ നീക്കിക്കളയപ്പെട യാഥാർത്ഥ്യത്തിന്റെ തല പറയുന്നത്. മൂടുപടം എന്ന് പറയുന്നത് ഒരു കപടതയുടെ വേഷമാണ്. എന്നിലും നിങ്ങളിലൊക്കെ ഉണ്ട് ഈ കപടതയുടെ വേഷം. നമ്മുടെ ആത്മീക തലങ്ങളിലൊക്കെ ഈ കപടതയുടെ വേഷമുണ്ട്. എപ്പോഴാണ് ഈ കപടതയുടെ വേഷം ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രതിബന്ധങ്ങൾ ആ മൂടുപടത്തെ നീക്കിക്കളയാൻ ഒരവസ്ഥയിലേക്ക് വരും, അല്ലെങ്കിൽ ദൈവം നമ്മളെ ഒന്ന് തിരിച്ചറിയിക്കാനായിട്ട് ഈ മൂടുപടങ്ങളെ നീക്കും. ഈ മൂടുപടങ്ങളെ നീക്കി കഴിയുമ്പോഴാണ് ജീവിതത്തിന്റെ ചില ഇടിവുകളെ തിരിച്ചറിയുന്നത്. അതുവരെ അറിയുകയല്ല. അതുവരെ ഔദാര്യമായി കിട്ടിയ സുഖങ്ങളിലും ഔദാരികമായിട്ട് കിട്ടിയ ജീവിത അനുഭവങ്ങളിലും ക്രമീകരണങ്ങളിലും നമ്മുടെ ജീവിതത്തെ ശ്രദ്ധയില്ലാതെ ഉപയോഗിക്കുമ്പോൾ ജീവിതത്തിന്റെ ഏതെങ്കിലും പ്രത്യേക ഘട്ടത്തിൽ ഈ മൂടുപടങ്ങൾ നീക്കിക്കളയേണ്ടുന്ന അവസരം വരുമ്പോഴാണ് ഈ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള അല്ലെങ്കിൽ ചുവടുവെച്ച പാതകളിൽ വന്നുപോയിട്ടുള്ള പിഴകളെ നമ്മൾ പലപ്പോഴും ബോധ്യപ്പെടുന്നത്. അപ്പൊ ഇവിടെ ദൈവം ഇസ്രായേലിന്റെ അല്ലെങ്കിൽ യഹൂദയുടെ മൂടിപടങ്ങൾ നീക്കിക്കളഞ്ഞപ്പോഴാണ് ദാവീദ് ഗൃഹത്തിൽ വന്ന പാളിച്ചകളെ ചില കുറവുകളെ ഇവർക്ക് തിരിച്ചറിയുന്നത്. ആ വാസ്തവത്തിൽ നമ്മൾ അറിയാം ഈ ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കേണ്ടത് ഈ ജനത മുഴുവൻ വിജയം കൈവരിക്കുന്ന ചില നാളുകളുണ്ട്. വിജയം കൈവരിക്കുന്ന ചില നാളുകൾ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ വിജയവും പരാജയവും ആ രാജ്യത്തെ ഭരിക്കുന്ന രാജാവിനെ ആശ്രയിച്ചായിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ വിജയ പരാജയങ്ങൾ ഭരിക്കുന്ന രാജാവിനെ ആശ്രയിച്ചിരിക്കും. എപ്പോഴ ഈ രാജാവ് ദുർബലനാകുന്നുവോ ആ രാജ്യം കീഴ്മേൽ മറിയപ്പെടും. പലപ്പോഴും ഈ ഭരിക്കുന്നവർ ദുർബലരാകുന്ന എപ്പോഴാണെന്നറിയാവോ, അവരുടെ ആത്മീക ജീവിതം ദുർബലമാകുമ്പോഴാണ്. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം ഇല്ലേ. ആത്മീക ജീവിതം ദുർബലമാകുമ്പോഴാണ് പല രാജാക്കന്മാരുടെയും പരാജയത്തിലേക്ക് ഇറങ്ങിത്തീരുന്നത്, പരാജയം അറിയുന്നത്. ഈ ആത്മീക ജീവിതം ദുർബലമാകുന്ന ഓരോ രാജാക്കന്മാരുടെ ചരിത്രം പരിശോധിച്ചു. ദാവീദ് രാജാവിന് കുറവുകളൊക്കെ ഉണ്ടെങ്കിലും പരിപൂർണമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പിന്നീട് ജീവിക്കുമ്പോൾ ഒരിക്കലും ദാവീദിന് ഒരു പതനം ഉണ്ടാവുന്നില്ല. അപ്പൊ ദാവീദിന് പലപ്പോഴും ശത്രുക്കളെ ആക്രമിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ആ ശത്രുക്കളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് രാജ്യത്തെ നന്മയിൽ നയിക്കാൻ രാജാവിന് സാധിച്ചിട്ടുണ്ട്. അത് ദാവീദിനെ മാത്രമൊന്നുമല്ല, ഇസ്രായേലിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ പല രാജാക്കന്മാരും ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് പരിപൂർണമായി സമർപ്പണത്തിൽ ജീവിച്ചിരിക്കുന്ന പല രാജാക്കന്മാരെ ചരിത്രം നോക്കുമ്പോൾ അവർ ഭരിക്കുമ്പോഴൊക്കെ രാജ്യം എല്ലാ തലത്തിലും സുരക്ഷിതത്വം അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ എപ്പോഴ് ദൈവത്തെ അറിയാത്ത ദുർഭാഗ്യകള് രാജ്യത്തെ ഭരിക്കാൻ സിംഹാസനത്തിൽ കടന്നു വരുമോ ആ നിമിഷങ്ങളിലൊക്കെ രാജ്യം അതിദയനീയമായ പരാധീനതയിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ആത്മീയ ജീവിതം ദുർബലമാകുമ്പോഴാണ് വ്യക്തി ജീവിതത്തിൽ പരാജയം അറിയുന്നത്. ഇവിടെ നോക്കി രാജാവ് രാജാവ് മാത്രം ഒന്നുമല്ല, നമ്മുടെ കുടുംബങ്ങൾ നോക്കിയേ, ഉദാഹരണം പറയാൻ എത്രയോ കാര്യങ്ങളുണ്ട്. പല കുടുംബങ്ങളും പിശാചിന്റെ കളിപ്പടങ്ങളായി മാറ്റപ്പെടുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? കുടുംബത്തിൽ ഉണ്ടാകേണ്ടത് ആത്മീയ ജീവിതം ദുർബലമാകുമ്പോഴാണ്. അപ്പന് ആത്മീയ ജീവിതത്തിൽ പരാജയപ്പെടുമ്പോൾ ആ കുടുംബത്തെ ബാധിക്കും, അമ്മ ആത്മീയ ജീവിതത്തിൽ പരാജയപ്പെടുമ്പോൾ ആ കുടുംബത്തെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ കുടുംബജീവിതത്തിന്റെ പരാജയം എന്ന് പറയുന്നത് ആത്മീയതയുടെ അഭാവമാണ്. അത് പക്ഷെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ വരും. നമ്മുടെയൊക്കെ ധാരണ നമ്മളൊക്കെ ആത്മീയതയിലാണ്, നമ്മളൊക്കെ വലിയ ഭക്തിമാർഗത്തിലാണ്, പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്, സ്ഥാനമാനങ്ങളിലൊക്കെ ഇങ്ങനെ അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് സേവനം ചെയ്യുന്നുണ്ട്, ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചില മൂടുപടങ്ങളിലെ ആത്മീയതയുടെ ചില കപട മൂടുപടങ്ങളെ നീക്കിക്കളയുമ്പോഴാണ് വ്യക്തി ജീവിതത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെ കുറവുകളെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അപ്പൊ ഇതുവരെ ദാവീദ് ഗൃഹത്തിന്റെ ചിന്ത ഞങ്ങൾ വലിയ കഴിവുള്ളവരായിരുന്നു, മിടുക്കരായിരുന്നു, ഭക്തരായിരുന്നു എന്നുള്ളതാ. പക്ഷെ മൂടുപടം നീക്കിക്കളഞ്ഞപ്പോഴാണ് അവിടെ ഇവിടെ ചില ഇടിവുകൾ ഉണ്ടെന്ന് മനസ്സിലായത്. നമ്മൾ പഴയ നിയമത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് എപ്പോഴ് രാജ്യം ദുർബലമാകുന്നുവോ ദൈവത്തിൽ നിന്ന് അകലുന്നുവോ, അപ്പം അവിടെ സംഭവിക്കുന്നത് ദൈവം കണ്ണടയ്ക്കും. എപ്പൊ ദൈവം കണ്ണടയ്ക്കുന്നുവോ അപ്പോഴാണ് ശത്രു ആക്രമിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ജീവിതം ദുർബലമായി ദൈവം കണ്ണടയ്ക്കുമ്പോൾ പിശാചികൾ യുദ്ധം ചെയ്യാനാണ് നോക്കിയിരിക്കുക, ഇവിടെ പഴുതുണ്ട് നമ്മളിലേക്ക് കയറാൻ. ആത്മീയ ജീവിതം ദുർബലമാകുമ്പോൾ പിശാജ് നോക്കിയിരിക്കുന്നു, അയാൾ പിശാചിന് നമ്മൾ ഇടം കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് അത് തന്നെയാണ്. അവരുടെ ആത്മീയ ജീവിതം ദുർബലമായി തീരുന്നപ്പോൾ, നേതൃത്വം നൽകുന്നവരുടെ ആത്മീയ ജീവിതം ദുർബലമായപ്പോൾ ഒരു രാജ്യം മുഴുവൻ ആ പതനത്തിലേക്ക് വീഴുകയാണ്. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ അവര് നാലഞ്ച് കാര്യങ്ങള് ഈ ലഭ്യം ജീവിതത്തിൽ വന്നുപോയ പതനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നാലഞ്ച് മാർഗങ്ങൾ അവർ കാണുന്നുണ്ട്. പക്ഷെ അഞ്ച് മാർഗങ്ങളും അവരുടെ ജീവിതത്തെ കൂടുതൽ പരാധീനതയിലേക്ക് നയിച്ചിട്ടുള്ളൂ. അവരൊന്നാമത് കണ്ട മാർഗം എന്നാണെന്നറിയാമോ? നമ്മളിവിടെ വായിക്കുന്നുണ്ട് അവരൊന്നാമത് കണ്ട മാർഗം, അവർ ചെയ്തത് പത്താമത്തെ വാക്യം, യെരുശലേമിന്റെ വീടുകൾ എണ്ണി മതിൽ ഉറപ്പിപ്പാൻ വീടുകളെ പൊളിച്ചു കളഞ്ഞു. കേട്ടോ, അവർ ചെയ്തതെന്നാണെന്നറിയാമോ? ഒരു ബുദ്ധി കൊണ്ട് രക്ഷപ്പെടാനായിട്ട് നാലഞ്ച് മാർഗങ്ങൾ കാണുന്നുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് മതില് ശക്തിപ്പെടുത്താൻ വീടുകളെ പൊളിച്ചു കളഞ്ഞു. മതില് ശക്തിപ്പെടുത്താനായിട്ട് വീടുകളെ പൊളിച്ചു കളഞ്ഞു, വീടുകൾ പൊളിച്ച് വീടിന്റെ ഭക്തി കൊണ്ട് മതിലുകൾ ശക്തിപ്പെടുത്താനാണ് ശ്രമിച്ചു. അത് കാണ ഏറ്റവും വലിയ അബദ്ധം അവർ കാണിച്ചത്. കാരണം മതില് പൊളിച്ചകത്ത് കയറാൻ ഒരൊറ്റ വാതിൽ മതി, പക്ഷെ വീടുകൾ ഒരുപാട് ശത്രുവിന് കയറണമെങ്കിൽ ഒരുപാട് കാരണം ഒത്തിരി വീടുകളിന്റെ ഭിത്തികൾ പൊളിക്കണം. പക്ഷെ ഈ വീടുകൾ പൊളിച്ചു കളഞ്ഞിട്ട് മതിലിനുള്ളിലേക്ക് പ്രവേശിക്കാനാണെങ്കിൽ ഒറ്റ വാതിലിൽ കൂടെ കയറിയാൽ എല്ലാത്തിനെയും കീഴ്പ്പെടുത്താം. അത് അവർക്ക് മനസ്സിലാകാതെ പോയി. ലിറ്ററലി ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സംഭവിച്ചത് തന്നെയാണ്. വീടുകളുടെ ഭിത്തികളെ പൊളിച്ചിട്ട് മതിലുകളെ പണിഞ്ഞു വിശാലമാക്കാൻ ശ്രമിച്ചു. പക്ഷെ അതിന്റെ ഒരു ആഴമായ അർത്ഥത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? വീടുകളെ പൊളിച്ചു കളഞ്ഞിട്ട് മതിലുകളെ പണിയുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മനുഷ്യന്റെ ആത്മീയ ജീവിതം അല്ലെങ്കിൽ വ്യക്തി ജീവിതം പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് ഒരു ഭവനാന്തരീക്ഷമാണ്. ഈ ഭവനത്തിലാണ് സ്നേഹവും സമാധാനവും പരസ്പര ബന്ധങ്ങളും ഒക്കെ വളരേണ്ടത്. അങ്ങനെ ഭവനത്തിനുള്ളിൽ പരസ്പര സ്നേഹങ്ങൾ വളരുമ്പോഴാണ് അങ്ങനെ എല്ലാ ഭവനങ്ങളിലും സ്നേഹമുള്ള സമർപ്പണമുള്ള ഒരു കുടുംബാന്തരീക്ഷം രൂപപ്പെടുമ്പോഴാണ് ഒരു ദേശം തന്നെ ആത്മീയ ശക്തിയുള്ളതായിട്ട് മാറ്റപ്പെടുന്നത്. എന്നാൽ എല്ലാ വീടുകളിലും ആത്മീയത പൊളിച്ചു കളഞ്ഞാൽ ഒരു മതിലുകൾക്കും പിന്നെ എത്ര ശക്തിയുള്ള മതിലുകൾക്കും ആ വീടുകളെ സംരക്ഷിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പൊ നമ്മളിവിടുന്ന് മനസ്സിലാക്കുന്നത് ഈ വീടുകൾ പൊളിച്ചു കളഞ്ഞ് മതിലുകളെ പണിയുന്നത് നമ്മുടെ ബന്ധങ്ങളെ വിശാലമാക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷെ ബന്ധങ്ങളെ വിശാലമാക്കാൻ ശ്രമിക്കും തോറും ഈ സ്നേഹത്തിന്റെ സമർപ്പണത്തിന്റെ ക്ഷമയുടെ നല്ല പരിശീലനം വ്യക്തി ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ നന്മയുടെ സ്വഭാവങ്ങളും രൂപപ്പെടാനുള്ള പരിശീലന കേന്ദ്രം ഭവനാന്തരീക്ഷമാണ്.
ആ ഭവന അന്തരീക്ഷത്തിന്റെ നന്മ നശിച്ചു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥയെന്ന് ഓർത്തു നോക്കിയേ. എന്നതാ സംഭവിക്കുന്നത്? ഇന്ന് ഈ സ്നേഹവും ബന്ധങ്ങളും വളർത്താനായിട്ട് ശ്രമിക്കുക. ഒരേ കട്ടലിൽ കടന്നുകൊണ്ട് അമ്മയാണെങ്കിലും അപ്പനാണെങ്കിലും ഫേസ്ബുക്കിൽ കൂടിയും അല്ലെങ്കിൽ വാട്സപ്പിൽ കൂടിയും സുഹൃത്ബന്ധങ്ങളുടെ കവചം വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ ഭവനങ്ങളിലുള്ളിലെ സ്നേഹവും ഭവനങ്ങളിൽ ഉള്ളിൽ വളരേണ്ട ക്ഷമയുടെയും പരസ്പര ബന്ധത്തിന്റെയും ആഴങ്ങൾ ഇല്ലാതായി പോകുന്നു. അതുകൊണ്ട് വീടുകൾ പൊളിച്ചു കളഞ്ഞ് മതിലുകളെ ഉയർത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടകരമായ തലങ്ങളിലേക്ക് നമ്മുടെ ജീവിതം മാറ്റപ്പെടുത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇവരുടെ വന്നു കഴിഞ്ഞ ഒന്നാമത്തെ പ്രശ്നം അതാണ്. ഇങ്ങനൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പിശാച് ആക്രമിക്കാൻ വരുമ്പോഴത്തേക്ക് വീടുകളെ പൊളിച്ചു കളയുകയല്ലായിരുന്നു ചെയ്യേണ്ടിരുന്നത്, മറിച്ച് എല്ലാവരും അതാത് വീടുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തെങ്കിൽ ദൈവത്തിന്റെ ബലമുള്ള കരം മതിലുകളെക്കാൾ ശക്തമായി അവരെ സംരക്ഷിച്ചേനെ. അതവർ ചെയ്തില്ല. അവര് ഭക്തിമാർഗത്തിന് പകരം ബുദ്ധിയുടെ തലം ഉപയോഗിച്ചു. അവരുടെ ബുദ്ധിയുടെ തലത്തിൽ അവർ കണ്ടെത്തിയ മാർഗമാണ് ഭവനങ്ങളെ പൊളിക്കുക, എന്നിട്ട് മതിലുകളെ പണിയുക. ഭവനങ്ങളെ പണിച്ച് മതിലുകളെ പണിയാൻ വിശാലമാക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വം ഉണ്ടാവത്തില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് നമ്മൾ നാട്ടിലൊക്കെ നോക്കിക്കേ, ഇന്ന് വീടുകളേക്കാൾ വലിയ മതിലുകളാ, വലിയ വലിയ മതിലുകൾ പണിഞ്ഞ് നമ്മൾ സുരക്ഷിത കവചം കെട്ടിപ്പടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ വീട്ടിലുള്ളില് പരസ്പര സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെ സുരക്ഷിതത്വം ഇല്ലാതായി പോവുകയാണ്. കാരണം മതിലുകളെ ഉയർത്താൻ ആഗ്രഹിക്കും തോറും അല്ലെങ്കിൽ അഭിമാനം ഭൗതികമായ അഭിമാനങ്ങളെ നിലനിർത്താൻ ചില സാമഗ്രികൾ കണ്ടെത്താൻ ശ്രമിക്കും തോറും വീട് ഹൃദയത്തിന്റെ ഉള്ളിൽ പണിയപ്പെടുന്ന ഭവനം ഇടിഞ്ഞു പോകുന്നു എന്നുള്ളത് നമ്മൾ വളരെ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ടത് വീടുകളെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കണം. വീടുകൾ എന്ന് പറഞ്ഞാൽ സിമെന്റ് കൊണ്ടും കട്ട കൊണ്ടും ഉയർത്തിയ ഭിത്തി അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഭവനം വീട് പണിയാനായിട്ട് നമ്മൾ ശ്രമിക്കുക. വീട്ടിലെ എല്ലാ ആളുകളും ചേർന്നിരുന്ന് ഒരേ മനസ്സോടുകൂടി ഇരിക്കുമ്പോഴാണ് അവിടെ രൂപപ്പെടുന്ന സ്നേഹത്തിന്റെ ഭവനം. ആ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും പരസ്പര ബന്ധത്തിന്റെയും ഭവനം നമ്മൾ സൃഷ്ടിച്ചെടുക്കുമ്പോൾ ലോകത്തിൽ ഒരു പിശാചിനും അതിനെ തുരത്താനായിട്ട് കഴിയത്തില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ പല വീടുകളിലും നമുക്കറിയാം ബാഹ്യമായിട്ട് ക്ഷയിക്കുന്നത് തോന്നും, പക്ഷെ ആന്തരികമായിട്ട് അവർക്ക് ലഭിക്കുന്ന ഒരു ബലം എന്ന് പറയുന്നത് വാക്കുകൾക്ക് അതീതമാണ്. രണ്ടാമതായിട്ട് ഇവർ ശ്രമിക്കുന്ന ബുദ്ധി കൊണ്ട് അപകടത്തെ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോൾ ആ അപകടത്തെ അതിജീവിക്കാൻ അവർ ശ്രമിച്ച രണ്ടാമത്തെ പാത എന്താണെന്നറിയാമോ? ഒരു പഴയ വെള്ളം കെട്ടി നിർത്തി സൂക്ഷിച്ചു. പഴയ വെള്ളം കെട്ടി നിർത്തി സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നു. അവരെങ്ങനെ ശ്രമിച്ചത്? ഈ വീടുകൾ പണിഞ്ഞ് രണ്ട് മതിലുകൾ ഉണ്ടാക്കി ഈ രണ്ട് മതിലുകളുടെ മധ്യേ ഈ വെള്ളം സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ പ്രത്യക്ഷമായിട്ട് വായിക്കുമ്പോഴത്തേ പ്രയാസമുള്ള അർത്ഥം മനസ്സിലാക്കാൻ പ്രയാസമുള്ള എന്താണ് ഈ വെള്ളം എന്നൊക്കെ ഒരുപാട് ചിന്തിക്കാൻ പ്രയാസമുള്ള സംഗതിയാണ്. ഒരുപക്ഷെ ഈ വെള്ളം എന്ന് പറയുന്നത് അവർക്ക് ഭൗതികമായിട്ട് ജീവിക്കാൻ കൊടുത്ത പിതാക്കന്മാർ കൊടുത്ത ഒരു നീരുറവയാണ്. അപ്പൊ അവരുടെ അവരെ അവർക്ക് ശക്തി നിലനിർത്താനായിട്ട് വെള്ളത്തിന്റെ സോഴ്സ് ഒക്കെ അവരിങ്ങനെ നിലനിർത്തുക. കാരണം ശത്രു ആക്രമിക്കുമ്പോൾ ഇതൊക്കെ ഇല്ലാതായി പോകരുത്, അതിനുവേണ്ടി അവർ സംരക്ഷിക്കുക. അപ്പൊ അവർ ചെയ്തത് വീടുകൾ പൊളിച്ച രണ്ട് ശക്തമായ മതിലുകൾ പണിത് ഈ പഴയ വെള്ളം സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഈ ഭാഗത്തു നിന്ന് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പഴയ രണ്ട് മതിലെന്ന് പറയുന്നത് ഈ രണ്ട് ഇസ്രായേലിന്റെ രണ്ട് ഗൃഹങ്ങളാണ്, ഇസ്രായേലും യഹൂദയും. അപ്പൊ ശത്രു ആക്രമിക്കാനായിട്ട് വരുമ്പോൾ ഈ രണ്ട് ഗൃഹങ്ങളും ചേർന്ന് അവരുടെ പഴയ സംസ്കാരം പഴയ വെള്ളം കീപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. ഈ പഴയ വെള്ളം എന്ന് ഈ ഒരു ചിന്തയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു അർത്ഥം എന്ന് പറയുന്നത് അതൊരു സംസ്കാരമാണ്, അല്ലെങ്കിൽ അവരുടെ ആദ്യത്വമാണ്, അല്ലെങ്കിൽ അവരുടെ പൈതൃകം. അപ്പൊ അവർ ഈ പൈതൃകത്തെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. ഇന്ന് നമ്മളൊന്ന് നോക്കിക്കേ, ഇന്ന് എല്ലാവരും ശ്രമിക്കുന്നത് ചില പൈതൃകത്തെ സംരക്ഷിക്കാനാണ്. പൈതൃകം സംരക്ഷിക്കുന്നൊരു കുഴപ്പമൊന്നുമില്ല, അത് സൂക്ഷിക്കേണ്ടത് തന്നെയാ, സംശയമൊന്നുമില്ല. ഒക്കെ ഈ പൈതൃകത്തെ മാത്രം സംരക്ഷിച്ചിട്ട് കാര്യമില്ല, ഈ പൈതൃകം നൽകിയിട്ടുള്ളവനെ നൽകിയിട്ടുള്ള ആ നന്മകളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ പൈതൃകത്തെ സംരക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമുക്കറിയാം ഇന്ന് പല ആളുകളും ഈ കുടുംബത്തിന്റെ അഭിമാനവും കുടുംബത്തിന്റെ ആദ്യത്വവും ഒക്കെ ലോകരുടെ മുമ്പാകെ വിളിച്ചു ഘോഷിക്കാൻ ഒത്തിരി താല്പര്യപ്പെടുന്നവരാ, ഇല്ലയോ? ഞാൻ പണ്ട് ഓർത്തോമാസിലേക്ക് ആ സ്ഥാനം നോക്കിയ ശങ്കരപുരിയിലെയാണ് പകലോമറ്റത്തെയാണ് പിന്നെ കള്ളി ആരും പറയത്തില്ല, കാരണം ആരും കള്ളികളെന്ന് വിളിക്കുന്നു വിചാരിച്ചോണ്ടല്ലേ. അപ്പൊ ഇതുപോലുള്ള വലിയ കുടുംബങ്ങളിൽ എന്നൊക്കെ പറയാൻ വലിയ ഉത്സവമാണ് നടക്കും. പിന്നെ അങ്ങനെയുള്ള കുടുംബങ്ങളോട് ചേർത്ത് പിടിക്കാനായിട്ട് എന്തൊക്കെ സംവിധാനമുണ്ടോ അതൊക്കെ നോക്കും ഇല്ലയോ. ചില പൈതൃകം കാത്തു സൂക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ ദൈവം വിലപിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിന്റെ വിലാപം പ്രവാചകരിൽ കൂടി തിരിച്ചറിയുന്നത് ഒരു സംഗതി അതാണ്. പഴയ കുളത്തിലെ വെള്ളം സൂക്ഷിക്കാൻ രണ്ട് മതിലുകളുടെ മധ്യേ ഒരു ജലാശയമുണ്ടാക്കി, പക്ഷെ എങ്കിലും അത് വരുത്തിയവെങ്കിലേക്ക് അവർ തിരിഞ്ഞില്ലെന്ന് പറയുന്നു. അപ്പം നമ്മൾ ഞാനും നിങ്ങളൊക്കെ ശ്രമിക്കുന്നത് രൂപപ്പെടുത്തിയെടുത്തിയ ചില സംസ്കാരങ്ങൾ, രൂപപ്പെടുത്തിയെടുത്തിയ ചില അധികാരങ്ങൾ, അല്ലെങ്കിൽ ആളുകളുടെ മുമ്പാകെ നമ്മൾ ക്ഷോ കാണിക്കാൻ രൂപപ്പെടുത്തിയ ചില പൈതൃകങ്ങൾ, ഇത് സംരക്ഷിക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി പണം മുടക്കുന്നുണ്ട്, അതിനുവേണ്ടി ആളെ കൂട്ടുന്നുണ്ട്, അതിനുവേണ്ടി അഡ്വർട്ടൈസ്മെന്റ് കൊടുക്കുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുക അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെ പരിമിതികളുണ്ട്. കാരണം ബുദ്ധി കൊണ്ട് ആളുകളുടെ മുമ്പാകെ വലുതാകാനായിട്ട് ചില മാർഗങ്ങളെ നമ്മൾ അവലംബിക്കുമ്പോൾ അതിനൊന്നും നിലനിൽപ്പില്ല. കാരണം ആ കുടുംബത്തിന് ഒരു കണ്ണി മതി ഉണ്ടാക്കിയെടുത്ത സൽപ്പേര് മുഴുവൻ മുടിച്ചു കളയാനായിട്ട്. അതുണ്ടാവാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, അതുണ്ടാക്കിയവനിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ പഠിക്കണമെന്ന് പറയുന്നത്. അപ്പൊ പഴയ വെള്ളം, പഴയ പൈതൃകം, സംസ്കാരം, കുടുംബമഹിമ, ഇതൊക്കെ നമ്മളെ ആത്മീയ ജീവിതത്തിൽ നമ്മളെ സംരക്ഷിക്കും എന്ന് വിചാരിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരാണ് മിഥ്യാധാരണയാണ്. നമ്മുടെ ഒരു കുടുംബ പൈതൃകവും ഒരു കുടുംബ സംസ്കാരവും നമ്മളെ നിർത്തി തീർത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നവർ ദയവായിട്ട് ഫോൺ മ്യൂട്ട് ചെയ്യുക. നിങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുന്ന ഇവിടെ കേൾക്കുന്നുണ്ട്, ദയവായി പ്ലീസ് നിങ്ങൾ ദയവായി മ്യൂട്ട് ചെയ്തുകൊണ്ട് സംബന്ധിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ ഈ പഴയ സംസ്കാരത്തെ നിലനിർത്താനായിട്ട് പല വഴികളും നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതൊന്നും നമ്മളെ ബലപ്പെടുത്തത്തില്ല. എത്രയോ കുടുംബങ്ങള്, ഞാൻ വലിയ സംഭവം എനിക്ക് കണ്ണിന്റെ മുമ്പിൽ നമുക്ക് അനുഭവങ്ങളുണ്ട്. വലിയ വലിയ ആഢ്യത്വമുള്ള വലിയ വലിയ രാജാക്കന്മാരുടെ പിന്നെ പാരമ്പര്യങ്ങള് ഘോഷിക്കാനുള്ള കുടുംബങ്ങള് ഇന്ന് ഒരു കണ്ണി പോലും അവശേഷിക്കാനില്ലാതെ ഈ ഭൂമുഖത്ത് തന്നെ മാറ്റപ്പെട്ടു. യാതൊരു സംശയവുമില്ല, ദൈവത്തിന്റെ ശാപമാണെന്നുള്ള അല്ലാതെ യാതൊരു സംശയവുമില്ല. പേരെടുത്ത് പറയാവുന്ന അനേക കുടുംബങ്ങളുടെ കഥ എനിക്കറിയാം, എന്നെ കേട്ടത് പലർക്കും അറിയാം. കാരണം പണം കൊണ്ടും അഭിമാനം കൊണ്ടും ഒക്കെ പിന്നെ വലിയ കൊട്ടാരം പണിതത് കൊണ്ടൊക്കെ പിന്നെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചതെങ്കിൽ മിഥ്യാധാരണയാണ്. അതുകൊണ്ട് കുടുംബ പശ്ചാത്തലവും പൈതൃകവും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും വിലയേറിയതിനെ നഷ്ടപ്പെടുത്തിയിട്ട് വിലയില്ലാത്തതിനെ എടുത്ത് തോളയെ വെച്ചിട്ട് ശിരസിൽ വെച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് നമ്മളിവിടെ ഓർപ്പെടുത്തുകയാണ്. മൂന്നാമതായിട്ട് അവർ ചെയ്ത കാര്യങ്ങളെ പറ്റി അവിടെ പറയുന്നുണ്ട്. അതായത് തൊട്ട് മുകളിലത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, കുതിരപ്പട വാതിക്കൽ അണിനിരത്തും, അന്ന് നിങ്ങൾ വനഗൃഹത്തിൽ ആയുധവർഗത്തെ നോക്കി ദാവീദിന്റെ ഗൃഹത്തിൽ ഇടിവുകൾ അനുമതി എന്ന് കണ്ടു. കേട്ടോ, അവർ ആയുധവർഗത്തെ നോക്കി, ആയുധ സംസ്കാരങ്ങളും കുതിരപ്പടയും ആയുധം എല്ലാം നോക്കി നോക്കിക്കണ്ട് ദാവീദ് ഗൃഹത്തിന്റെ ആഴത്തിലേക്ക് നോക്കിയപ്പോഴെ മനസ്സിലായത് ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഇടിവുകളുണ്ടെന്ന് പിടികിട്ടിയത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആയുധങ്ങളും കുതിരസേവകരും നൂതന സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇതുകൊണ്ടൊന്നും ഈ ശത്രുവിനെ തുറത്താനായിട്ട് സാധിക്കുകയില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാ ഇനി ഉള്ളത് കളയണ്ടെന്ന് വിചാരിച്ച് കുറെ വെള്ളമൊക്കെ അവർ ശേഖരിക്കാനായിട്ട് ശ്രമിച്ചത്. അവർ ബുദ്ധി കൊണ്ട് ശ്രദ്ധിച്ച മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യുദ്ധ സാമഗ്രികളെ കൊണ്ട് ശത്രുവിനെ തുരത്താനായിട്ട് അല്ലെങ്കിൽ സ്വന്തം സുരക്ഷിതത്വ കവചം അവര് ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇത് നമ്മൾ ശ്രമിക്കുന്നതാ ഇല്ലേ? പിശാചിന്റെ അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ആയുധവർഗം കൊണ്ട് കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു, പണം കൊണ്ട് കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നമുക്കായിരിക്കുന്ന ചില സ്ഥാനമാനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ലഭ്യമായിരിക്കുന്ന ചില ഔദ്യോഗിക തലകൾ കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. കാരണം അല്ലേ, നമുക്ക് ചിലര് രഥങ്ങളിൽ ആശ്രയിക്കുന്നു, ചിലർ കുതിരകളിൽ ആശ്രയിക്കുന്നു, ചില ആയുധവർഗങ്ങളിൽ ആശ്രയിക്കുന്നു. ദാവീദ് പറയുന്നു, നാമോ ഞാനോ എന്റെ യഹോവയിൽ ആശ്രയിക്കുന്നു. ഇതെല്ലാം കൊണ്ട് നടക്കുന്ന ദാവീദ് രാജാവ് പറയുകയാണ്, യുദ്ധങ്ങളും യുദ്ധ സാമഗ്രികളും കൊണ്ടൊക്കെ ശത്രുവിനെ സ്ഥിരം പരാജയപ്പെടുത്താൻ കഴിവുള്ള യോദ്ധാവായ ദാവീദ് പറയുകയാണ് ലോകത്തോട് വിളിച്ച് പറയുകയാണ്, ഞാൻ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഞാൻ ആശ്രയിക്കുന്നത് ഈ പരിചയിലും വാളിലും ആയുധങ്ങളിലും കാലാളിലും ഒന്നുമല്ല, ഞാൻ ആശ്രയിക്കുന്നത് എന്നെ വഴി നടത്തുന്ന ദൈവത്തിലാണ് എന്ന ഈ ബോധ്യം നമ്മളിൽ ഉണ്ടാകുന്നുവോ, അന്ന് ഞാനും നിങ്ങളും ശത്രുവിനെ അതിജീവിക്കുന്നതോടെ സംശയമൊന്നുമില്ല. ഇന്ന് ഞാനും നിങ്ങളും ഒക്കെ ശ്രമിക്കുന്നത് എന്തൊക്കെ സോഴ്സുകളുണ്ടോ അത് ജീവിക്കാൻ, ആ സോഴ്സുകളൊക്കെ കണ്ടെത്തും. പക്ഷേ ആ സോഴ്സ്, ഈ ലോകത്തിന്റെ ഒരു സോഴ്സുകളും നമ്മളെ സംരക്ഷിക്കുന്നതല്ല. നമ്മളെ സംരക്ഷിക്കുന്ന ഒറ്റ സോഴ്സേ ഉള്ളൂ, അത് ഉയരങ്ങളിലേക്ക് നയനങ്ങളെ പതിക്കുക എന്നുള്ളതാണ്. എന്റെ സഹായക്കാരൻ ഇടുന്നു വരും, എന്റെ സഹായം ആകാശവും ഭൂമി സൃഷ്ടിച്ച ദൈവസന്നിധിയിൽ നിന്ന് വരുന്നു. അപ്പൊ ദൈവത്തിൽ നിന്ന് വരുന്ന സംരക്ഷണത്തിന് മാത്രമേ ഈ ലോകത്തിൽ വിലയുള്ളൂ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. രഥങ്ങളിലും യുദ്ധ സാമഗ്രികളിലും അണിനിരത്തി, പക്ഷെ ഇതൊക്കെ കണ്ടപ്പോഴാ മനസ്സ്, ഇതൊക്കെ അണിനിരത്തിയിട്ട് ഇതിൽ ആശ്രയിച്ചു കഴിഞ്ഞപ്പോഴാ ദൈവം ഈ മൂടുപടം നീക്കി കളഞ്ഞത്. മൂടുപടം നീക്കിയപ്പോഴാ പറഞ്ഞത് ഞങ്ങൾ അശക്തരാണെന്ന് ബോധ്യപ്പെട്ടു. കാരണം ആത്മീക ജീവിതത്തിന്റെ ഇടിവുകളെ തിരിച്ചറിഞ്ഞപ്പോൾ ഞങ്ങൾ ബലമില്ലാത്തവരാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ അവരുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് അവർ ചെയ്തത് വീടുകള് പൊളിച്ചു കളഞ്ഞ മതിലുകളെ, ബന്ധങ്ങളെ വിശാലമാക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷെ അവിടെ രക്ഷയില്ലെന്ന് കണ്ടു. പിന്നെ പഴയ സംസ്കാരവും പൈതൃകവും കെട്ടിനിർത്തി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു, പക്ഷെ അവിടെയും പരാജയപ്പെട്ടു. മൂന്നാമതായിട്ട് യുദ്ധങ്ങളും യുദ്ധ സാമഗ്രികളും തങ്ങളുടെ ബലമുള്ള സോഴ്സുകൾ ഉപയോഗിച്ച് അതിജീവിക്കാൻ ശ്രമിച്ചു, അവിടെയും പരാജയപ്പെട്ടു. ഇത് മൂന്നും പരാജയപ്പെട്ടപ്പോൾ നാലാമതൊരു തീരുമാനത്തിലെത്തി. നാലാമത്തെ തീരുമാനമാണ് പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കരച്ചിലിനും വിലാപത്തിനും മൊട്ടയടിക്കുന്നതിനും ഞെട്ടൊടുക്കുന്നതിനും വിളിച്ചപ്പോൾ എന്താ ചെയ്തത്? ആനന്ദവും സന്തോഷവും, കാളകളെ അറുക്കുക, ആടറുക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്കുക, നാം തിന്നുക കുടിക്കുക, നാളെ മരിക്കുമല്ലോ എന്ന് ആശ്വസിച്ചു. നോക്കണം, ഇതിലൊന്നും രക്ഷയില്ലെന്ന് കണ്ടു. എന്നാ പിന്നെ നാളെ ചെയ്യാൻ പറ്റുന്നത് എന്താ? ഏതായാലും രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല, ഇനിയിപ്പം പിന്നെ ഉള്ള കാലം ഒന്ന് സുഖിച്ചേക്കാം, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ. ഏതായാലും രക്ഷയില്ല, എന്നാ പിന്നെ ഉള്ള പടം കൊണ്ട് അങ്ങ് സുഖിച്ച് ബാക്കിയുടെ അടിച്ചുപൊളിച്ചങ്ങ് ജീവിച്ചേക്കാം. കള്ളു കുടിച്ച് വ്യഭിചാരം ചെയ്തും ദുർമാർഗങ്ങളിൽ കൂടി ജീവിച്ച് ജീവിതത്തിന്റെ അവസാനം പരാജയപ്പെടുത്തുന്ന ചില മനുഷ്യരുണ്ട്. അതിന്റെ തൊട്ടുമുമ്പത്തെ വാക്യം നമ്മൾ ശ്രദ്ധിക്കണം. ദൈവം ഈ ദൈവത്തെ മറന്ന് ഈ പ്രവൃത്തിയൊക്കെ ചെയ്തിട്ടും ദൈവം ഒരു സാധ്യത കൊടുക്കുന്നുണ്ട്. എന്താണ്? സൈന്യങ്ങളുടെ യഹോവയ കർത്താവ് കരച്ചിലിനും വിലാപത്തിലും മൊട്ടയടിക്കുന്നതിനും രട്ടൊടുക്കുന്നതിനും വിളിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു 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 വിവിധ തലങ്ങളുടെ ചിന്ത എന്നുള്ളൂ. ഈ സാധ്യതകളെ പറ്റി പറഞ്ഞാൽ അനുദപിക്കാനായിട്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവം അനുതാപത്തിനുള്ള സാധ്യതകളെ കൊടുത്തു, പ്രവാചകരിൽ കൂടി തിരിച്ചറിവ് കൊടുത്തു. നിങ്ങൾ അനുദപിക്ക്, ദൈവത്തോട് കര. ഈ അനുതാപത്തിൽ കൂടി ഈ ഈ മതിലുകളും ഒന്നും തരാത്ത സംരക്ഷണം ഞാൻ നിങ്ങൾക്ക് തരും, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ പൈതൃകം നൽകാത്ത സംരക്ഷണം ഞാൻ നിങ്ങൾക്ക് തരും, അല്ലെങ്കിൽ യുദ്ധങ്ങളും യുദ്ധ സാമഗ്രികളും നൂതന സംവിധാനത്തിലുള്ള സോഴ്സുകളും ഒന്നും തരാത്ത സുരക്ഷിതത്വം ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ ഒന്ന് മാത്രം ചെയ്താൽ മതി, ചെയ്ത പാപങ്ങളെ പറ്റി അനുദപിക്കുകയും കണ്ണുനീരൊഴി ഒഴിച്ചുകൊണ്ട് ഇത് തന്നവനെ ഒന്ന് നോക്കിയാൽ മതി. അവരെ ഓർപ്പെടുത്തുന്നുണ്ട് പ്രവാചകനെ കൂടി, പക്ഷെ അതിനും ചെവി കൊടുക്കുന്നില്ല. എന്താ ശ്രമിക്കുന്നത്? ഏതായാലും കുറച്ചു നാളെ ജീവിക്കത്തുള്ളൂ, ശത്രു ആക്രമിച്ചിരിക്കും, എന്നാ പിന്നെ ഉള്ള പണം കൊണ്ട് അങ്ങ് ജീവിക്കും, ഏതായാലും മുടിഞ്ഞു, എന്നാ പിന്നെ മൊത്തത്തിനങ്ങ് മുടിഞ്ഞേക്കാം എന്ന് ചിന്തിക്കുന്നത് ജീവിതത്തിന്റെ മുമ്പ് കണ്ടതിനേക്കാൾ വലിയ പരാജയത്തിലേക്ക് നമ്മൾ നയിക്കത്തുള്ളൂ. അതിനുദാഹരണമായിട്ട് പറയുന്നത് രാജധാനി വിചാരകന്റെ ജീവിതമാണ് കേട്ടോ. അപ്പൊ അയാളെ പറ്റി പറയുന്നത് ലഭ്യമായിരിക്കുന്ന ധനത്തിലും സുഖസമൃദ്ധിയിലും ജീവിച്ച് ജീവിതത്തെ മുഴുവൻ തിന്മയിലേക്ക് നയിക്കുന്ന തലങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പ്രിയപ്പെട്ടവരെ, ദൈവം തമ്പുരാൻ അനുഗമിക്കാനുള്ള അവസരം തന്നിട്ടും ബുദ്ധിയോട് ഭക്തിയോട് അത് ഉപയോഗപ്പെടുത്താത്തതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ബുദ്ധിശൂന്യത എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം കേട്ടോ. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ബുദ്ധിശൂന്യത ഏതാ? അനുഗമിച്ച് തിരിച്ചു വരാനുള്ള സാധ്യത അനവധി ദൈവം തന്നിട്ടും ചിലപ്പോൾ ചില കുട്ടികളൊക്കെ ദൈവം തരാറുണ്ട്, ചില തിരിച്ചറിവുകൾ നൽകാറുണ്ട്. പക്ഷെ ഈ തിരിച്ചറിവുകളൊന്നും നമ്മളെ ബോധ്യപ്പെടുത്തുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിൽ സങ്കടകരമായ കാര്യമാണ്. ദൈവം ചില അനുഭവങ്ങളിൽ കൂടി തിരിച്ചറിവ് തന്നിട്ടും, എന്നാൽ എത്രയോ മനുഷ്യരുണ്ട് ജീവിതത്തിൽ ചില തിരിച്ചറിവുകൾ തന്നിരിക്കുമ്പോൾ ഇത് ദൈവം എന്റെ ജീവിതത്തിന്റെ ഒരു പാഠമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം ശ്രദ്ധയോട്, പിന്നീടുള്ള ജീവിതം ശ്രദ്ധയോട് കൈകാര്യം ചെയ്യുന്ന ഒരുപാട് വലിയ മനുഷ്യരെ അറിയാം. അങ്ങനെയുള്ള ചില മനുഷ്യരൊക്കെ സമൂഹത്തിൽ ഉന്നതരായിട്ടുമുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷെ ഓരോ നിമിഷവും ദൈവം തന്നിരിക്കുന്ന വിളിയുണ്ടല്ലോ, ആ വിളിയെ പറ്റി ഒന്ന് ശ്രദ്ധിക്കുവാനും ഒന്ന് മനം തിരിയുവാനും ജീവിതത്തിന്റെ ഇതുവരെ വന്ന ഒരു ക്രമീകരണങ്ങളെ ഒന്ന് മാറ്റി പുനർക്രമീകരിക്കാനുള്ള ആ ഒരു ആത്മീക ബോധങ്ങളിലേക്ക് വിചാരങ്ങളിലേക്ക് നമ്മൾ ഉണരേണ്ടത് വളരേണ്ടത് വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് പണം കൊടുത്ത് പണം കൊണ്ട് സുഖിച്ച് ജീവിച്ച് ജീവിതത്തിന്റെ ദുർമാർഗങ്ങളിൽ കൂടി ആ നശിപ്പിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അഞ്ചാമതായിട്ട് ഒന്നുകൂടെ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവസാനമായിട്ട് പറയുകയാണ്, എന്താ പറയുന്നത്? നീ ഭണ്ഡാരപതിയും രാജുവെ ശബ്ദയോട് പറഞ്ഞ നീ എന്താകുന്നു ചെയ്യുന്നത്? നിനക്കിവിടെ ആരുള്ളൂ? 16 അവസാന ഭാഗം, നീ കല്ലറ വെട്ടിക്കുന്നത് ആർക്കായിട്ട്? ഉയർന്നൊരു സ്ഥലത്ത് അവൻ തനിക്കൊരു കല്ലറ വെട്ടിക്കുന്നു, പാറയിൽ തനിക്കൊരു പാർപ്പിട കൊത്തി ഉണ്ടാക്കുന്നു. എടോ, നിന്നെ യഹോവ തൂക്കിയെടുത്ത് ചുഴറ്റിയെറിയൂ എന്ന് പറഞ്ഞു. അഞ്ചാമതായിട്ട് ശ്രദ്ധിക്കുന്നത്, ഒരു ഉയർന്ന കല്ലറയുണ്ടാക്കി വലിയ സാധ്യത ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ആ ഉയർന്ന കല്ലറയുണ്ടാക്കി അതിനകത്ത് സ്വസ്ഥമായിട്ട് പാർക്കാൻ ആഗ്രഹിക്കുക. പിന്നെ ഒരു ശത്രുവും ഒന്ന് കീഴ്പ്പെടുത്തത്തില്ലല്ലോ. പക്ഷെ ഇവിടെ പല അർത്ഥങ്ങളും കാണും. ഇവിടെ ഞാനിവിടെ കണ്ട് എത്തുന്ന ഒരർത്ഥം എന്ന് പറയുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലെ, ഇതൊക്കെ കഴിഞ്ഞങ്ങ് പ്രാർത്ഥിച്ച് സംരക്ഷിക്കാമെന്ന് വിചാരിച്ചാല് അത്ര പെട്ടെന്നൊന്നും കയറി പോകുന്ന വിചാരിക്കണ്ട. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് പിന്നെ ഒരു ഉയർന്ന കല്ലറ ഉണ്ടാക്കി പിന്നെ വലിയ കെട്ടിടമൊക്കെ ഉണ്ടാക്കി വലിയ പേരും കുടുംബ പേരും ഒക്കെ എഴുതിക്കൊണ്ട് പിന്നെ മരണത്തിന് കാതിരിക്കാവുകയും തിരുമേനിമാരെ എല്ലാം വിളിച്ച് ആണ്ടോടാണ്ട് ധൂവ പ്രാർത്ഥനയ്ക്ക് ഭദ്രാമാരെല്ലാം വിളിച്ച് വലിയ പിന്നെ 41 അല്ലെങ്കിൽ ഒരാണ്ടും നടത്തിയത് കൊണ്ട് ആത്മാവ് സംരക്ഷിക്കപ്പെടുമെന്ന് വിചാരിച്ചാൽ അങ്ങനെ അങ്ങനെ പെട്ടെന്ന് ആത്മാവ് സംരക്ഷിക്കത്തില്ല കേട്ടോ. പിന്നെ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും കേട്ടോ. അവിടെ കടന്നുകൊണ്ട് കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെ അനുഭവിക്കേണ്ടി വരും. ഈ പ്രാർത്ഥനയൊന്നും ഫലവത്താകത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ പ്രാർത്ഥനയൊക്കെ ഫലവത്താകും. പക്ഷെ അത്ര പെട്ടെന്നും പിന്നെ ഈസി ആയിട്ട് കയറി പോവാന്ന് വിചാരിച്ചാൽ അത് രക്ഷപ്പെടത്തില്ല. പിന്നെയും കടന്ന് അനുദപിക്കേണ്ട ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് വരെ അനുദപിക്കേണ്ട നിമിഷങ്ങൾ അനവധി ഉണ്ടാകും. അന്ന് ഒരുപാട് ദയനീയമായിട്ട് അനുദപിക്കാനിടയാകാതെ ഇപ്പം ദൈവം തന്ന അവസരത്തിൽ പ്രാർത്ഥിക്കാനും അനുദപിക്കുവാനും ജീവിതത്തെ ശ്രദ്ധയോടെ വീക്ഷിക്കാനും ശ്രമിച്ചാൽ നമ്മള് ഇവിടെ പറയുകയാണ്, നീ എത്ര വലിയ കല്ലറയുണ്ടാക്കി അവിടെ സ്വസ്ഥത കണ്ടെത്താൻ ശ്രമിച്ചാൽ ദൈവം തൂക്കിയെടുത്ത് നിന്നെ എറിയുന്നാ പറയുന്നത് കേട്ടോ. ദൈവം തൂക്കിയെടുത്ത് നിന്നെ എറിഞ്ഞു കളയുന്നാ പറയുന്നത്. അതിനകത്ത് വലിയ പണക്കാരനൊന്നും അധികാരികളൊന്നും ഒന്നുമില്ല. ഒരു ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും തിരുമേനിമാരായാലും അച്ഛന്മാരായാലും വക്കീലന്മാരായാലും IAS-ക്കാരനായാലും പ്രധാനമന്ത്രി ആയാലും പ്രസിഡന്റ് ആയാലും ആദവനായാലും ലഭ്യമായിരിക്കുന്ന സമയം ശ്രദ്ധയോടെ വീക്ഷിക്കാതെ ഇനി വലിയ സ്ഥാനമാനങ്ങൾ കൊണ്ട് മരിച്ചു കഴിഞ്ഞാലും രക്ഷപ്പെടുമെന്ന് വിചാരിച്ചാൽ അത് മിഥ്യാധാരണയാണ്. എത്ര വലിയവനായാലും ആ വലിപ്പം അനുസരിച്ച് ദൈവം തൂക്കിയെടുത്തെറിയുന്ന പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമ്മള് ഇവിടെ ദൈവം തമ്മനെ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതൊന്നും നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, എങ്കിലും അത് വരുത്തിയവെങ്കിലേക്ക് നിങ്ങൾ തിരിഞ്ഞില്ല, പണ്ട് പണ്ടേ അത് നിരൂപിച്ചവനെ ഓർത്തതുമില്ല. വലിയ ദുഃഖത്തോടെ പിതാവ് ദൈവം പറയുന്നത്, നിങ്ങൾ ഈ പ്രയാസങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് എവിടെയെങ്കിലും ആത്മീയ ജീവിതം ദുർബലമായിട്ടുണ്ടെ, നിങ്ങൾ വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട. നിങ്ങൾ ഈ തലങ്ങളിലൊക്കെ നിങ്ങൾ ഇപ്പൊ കണ്ട ഈ മാർഗങ്ങളെയൊക്കെ അവലംബിക്കാതിരുന്നാ മതി, ഒരു മാർഗം മാത്രം നിങ്ങൾ അവലംബിച്ചാ മതി. നിങ്ങളെ സൃഷ്ടിച്ചവനിലേക്ക് നോക്കുക, അവൻ നിങ്ങളെ സഹായിക്കും, അവൻ നിങ്ങളെ ശക്തീകരിക്കും. വേറൊന്നും ചെയ്യണ്ട, അനുദപിച്ചുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് തന്ന ഈ ഈ ഈ പൈതൃകവും ഈ ബലവും ഈ കുതിരച്ചാവകരും ഈ വീടുകളും ഒക്കെ തന്ന സൃഷ്ടാവിലേക്ക് നിങ്ങൾ ദൃഷ്ടികളെ പതി. അനുതാപത്തോട് അവനെ നോക്കും, അനുതാപത്തോട് നോക്കുമ്പോൾ നിങ്ങളെ അവൻ സംരക്ഷിക്കും എന്ന് പറയുന്നുണ്ട്. ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വാസ്തവത്തിൽ ഇതൊരു ദർശനമാണ്, ഇത് ഇസ്രായേലിന് ഉണ്ടാകാൻ പോകുന്ന ഒരു ദർശനത്തെ പറ്റിയാണ് പറയുന്നത്. ഈ ദർശനം അവസാനിപ്പിക്കുന്നത് ഇത് ഇസ്രായേലിന് മാത്രമൊന്നുമല്ല, ഇത് ഈ ലോകത്തിൽ ഇനി വരാൻ പോകുന്ന ഇന്നും നാളെയും വരാൻ പോകുന്ന ഇന്നത്തെ ലോകത്തെ കൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു ദർശനമായിട്ട്. ഒരുപക്ഷെ ഈ വാക്യത്തിന്റെ ആദ്യ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ദർശനത്താഴ്വരെ പറ്റിയുള്ള പ്രവാചകം എന്ന് പറയുന്നത് ഇതൊരു വലിയ ദർശനമാണ് പ്രവാചകം നൽകുന്നത്. ഈ ദർശനം ഉണ്ടാകുമ്പോൾ ഇവിടെ അവസാനം നമ്മൾ വായിക്കുന്നുണ്ട് 19 വാക്യം, അന്നാളിൽ ഞാൻ ഹിൽക്കിയാവിന്റെ മകനായി എന്റെ ദാസനായ ഏലിയാക്കീമിനെ വിളിക്കും, അവനെ ഞാൻ നിന്റെ അങ്കി ധരിപ്പിക്കും, നിന്റെ കച്ച കൊണ്ട് അവനെ അരകെട്ടും, നിന്റെ അധികാരം ഞാൻ അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കും, അവൻ യെരൂശലേം നിവാസികൾക്കും യഹൂദാ ഗൃഹത്തിനും ഒരു അപ്പനായിരിക്കും, ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും, അവൻ തുറന്നാൽ ആരും അടക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല, ഉറപ്പുള്ള സ്ഥലത്ത് ഒരാണി പോലെ ഞാൻ അവനെ തറയ്ക്കും. ഇത് വാസ്തവത്തിൽ ഇത് ഹിൽക്കിയാവിനെ പറ്റി പറയുന്നു, ഒരു ദർശനമാണിത്. പക്ഷെ ഈ ഹിൽക്കിയാവും ഈ ദർശനവും വരാൻ പോകുന്ന ക്രൈസ്തവ സമൂഹത്തെ ചൂണ്ടിക്കൊട്ടിയുള്ള ഒരു പ്രവാചകം കൂടാ. ഇവിടെ ഹിൽക്കിയാവ് എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റിയാണ് പറയുന്നത്. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റിയുള്ള ഒരു ദർശനമായിട്ടാണ് ഈ ഭാഗം പിതാക്കന്മാരെടുക്കുന്നത്. അതുകൊണ്ട് ദൈവം തമ്പുരാൻ നമുക്ക് അവസരം തന്നിട്ടുണ്ട്. ഇത് ഇസ്രായേലിന്റെ ചരിത്രം മാത്രമൊന്നുമല്ല, എന്റെയും നിങ്ങളുടെയും കൂടെ ചരിത്രമാണ്. നമുക്ക് ഈ നമ്മുടെ ഭക്തി ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ദുർബലത, അത് ഏത് തലത്തിൽ, ഞാൻ പറഞ്ഞല്ലോ അത് തിരുമേനിമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും അല്ലാത്ത തലത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും എവിടെയെങ്കിലും നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു ദുർബലത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് പൈതൃകങ്ങളെ കാത്തു സൂക്ഷിക്കാനോ ഭവനം ഇടിച്ചു കളഞ്ഞ് മതിൽ പടിയാനോ ശ്രമിക്കാതെ, അല്ലെങ്കിൽ മറ്റു ചില മാർഗങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതൊന്നും അവലംബിക്കാതെ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി, ഇതൊക്കെ തന്നവനിലേക്ക് അനുതാപത്തോടെ നോക്കുക എന്ന് അനുതാപത്തോടെ നമ്മൾ അവനെ നോക്കുമ്പോഴ്, അല്ലെ ക്രിസ്തുവിന്റെ മാർഗത്തിൽ കൂടി നമ്മൾ ചലിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകും. ഒരു ശത്രുവും നമ്മളെ പരാജയപ്പെടുത്താത്തതുപോലെ ദൈവം നമ്മളെ നമ്മുടെ കുടുംബങ്ങളെ ഒക്കെ കരങ്ങളിൽ വഹിക്കും. ഇന്ന് നമ്മൾ ഈ പ്രസംഗത്തിന് മുമ്പ് രാനങ്ങൾ പാട്ടുപാടിയപ്പോൾ നമ്മൾ കേട്ടല്ലോ, ഇത്രത്തോളം ദൈവം ചെന്തരുവാൻ ഞാനും എന്റെ കുടുംബവും എന്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഓരോ നിമിഷങ്ങളും ദൈവം തരുന്ന നന്മകളെ കാണും. എന്തുമാത്രം പ്രയാസങ്ങളിൽ കൂടിയും പ്രതിബന്ധങ്ങളിൽ കൂടിയുമാണ് ഈ ലോകം യാത്ര ചെയ്യുന്നത്, എങ്കിലും ഈ ലോകം മുഴുവൻ ഈ പ്രതിബന്ധങ്ങൾ അനുഭവിക്കുമ്പോഴും നമുക്ക് അല്പം സമയം ശാന്തമായി ദൈവസന്നിധിയിൽ ഇരുന്ന് കേൾക്കുവാനും ചിന്തിക്കുവാനും തന്ന നിമിഷങ്ങൾ ദൈവം തന്ന ദാനമാണ്. സ്വസ്ഥമായി ആ ശബ്ദം ഒന്ന് കേൾക്കാനായിട്ട് ആ നന്മയെ നമ്മൾ കണ്ടെത്താനും ആ നന്മ ഒരു സ്നേഹമായി ആരാധനയായി സമർപ്പണമായി നമ്മൾ പരിലസിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് അടിത്തറയുണ്ടായിത്തീരുന്നത്. അങ്ങനെ ഒരു ബോധങ്ങളിലേക്കൊക്കെ നമ്മുടെ വിചാരങ്ങൾ വളർന്നു വരട്ടെ, ഈ ചിന്തകളൊക്കെ അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. ദൈവം തമ്പുരാൻ നേബരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമുക്ക് സാധാരണ പ്രസംഗം കഴിയുമ്പോൾ ഒരു കൺക്ലൂഷന് നമ്മുടെ ഐസക്കച്ച പറയുന്നതാണ്. പക്ഷേ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഇന്ന് എല്ലാവരും തിരക്കിലാണ്. ഞാന് ഒരു പക്ഷേ പ്രസംഗത്തിന് അമുഖത്തിൽ പറഞ്ഞതാണ്, 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായി, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു, ഒരു കാലിഫോർണിയയിലായിരുന്നു, പിന്നെ ഹ്യൂസ്റ്റണിലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോഴാണ് അതിന്റെ ശവസംസ്കാരം ഫ്യൂണറൽ ഹോമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വൈദികരെല്ലാം അവിടെയാണ്. ഞാനും അതിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്താണ് ഈ പ്രയർ മുടങ്ങാതിരിക്കണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് അതിനിടയ്ക്ക് ഞാൻ ഫ്യൂണറൽ ഹോമിൽ തന്നെ നിന്നുകൊണ്ടാണ്, വാസ്തവത്തിൽ ഇതിന്റെ വെളിയിൽ നിന്നുകൊണ്ട് ഒരു ശ്മശാനത്തിൽ നിന്നുകൊണ്ടാണ് ഈ പ്രസംഗം ഞാൻ നടത്തുന്നത്. അതും ഒരു ആത്മീയ അനുഭവമാണ്, ഒരു ഓർപ്പെടുത്തലാണ്. അതുകൊണ്ട് ഐശക്കത്തിനൊക്കെ ആ ശുശ്രൂഷയിൽ ഇപ്പോൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് യാത്രയായ ആ മകനെ സന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. ആ മകന്റെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെയൊക്കെ ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവിവാഹിതനായ ചെറുപ്പക്കാരനാണ്, അമേരിക്കൻ നേവിയിലൊക്കെ ചെറുപ്പക്കാരൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അറ്റാക്ക് വന്ന് ചിക്കാഗോയിൽ വെച്ച് ആ മകൻ മരണപ്പെട്ടത്. ആ കുടുംബങ്ങളിലൊക്കെ ദൈവത്തിന്റെ ആശ്വാസം ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോഴ് പ്രത്യേകിച്ച് കൺക്ലൂഷൻ ഒന്നും തന്നെ ഇല്ല. ബഹുമാനപ്പെട്ട തമ്പാനച്ചന ഇല്ലാത്തോണ്ടോ അച്ഛാ?
തമ്പാനച്ചാ
ചിലപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുന്നത്, ഒരു റീനയെ കോവിഡ് ബാധിച്ച് ഇപ്പോഴ് സൗഖ്യം പ്രാപിച്ചു വരുന്നു. റീനയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു പ്രിൻസ് ജോണിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഒരു മറിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. എവെങ്കിലിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജിമ്മിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആലീസ് ജോസഫ്, ആലീസ്, രണ്ട് ജോയലിനെ, ഒരു മകന് ജോയൽ, അതുപോലെ വേറൊരു ചെറുപ്പക്കാരൻ ജോയൽ, രണ്ടുപേരെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെയൊക്കെ പേരുകൾ ഓർക്കാം. ഇന്ന് മരിച്ചുപോയ ആ മകന്റെ ആ പവന് വേണ്ടി പ്രാർത്ഥിക്കുക, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. തമ്പാനച്ച ആരുടെയെങ്കിലും പേരുകൾ പറയാനുണ്ടെങ്കിൽ അച്ഛനും പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യമാരുമായ സ്വർഗസ്ഥപിതാവേ, ഈ ധന്യമായ അധ്യയനത്തിന് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവ്, ഈ പകൽക്കാലം ഞങ്ങളെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂട്ടിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആയുസിന്റെ ഈ നിമിഷം വരെയും അനന്തമായ ദൈവകൃപ കൊണ്ട് ഞങ്ങളെ പരിപാലിക്കുകയും അനുപമമായ ദൈവിക സ്നേഹത്തിൽ ഞങ്ങളെ നിലത്തുകയും ചെയ്തതിനായിട്ട് നന്ദി പറയുന്നു. ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവത്തിന് ദാനമാകുന്നു എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഭക്തിയിൽ നിറവുള്ളവരായി തീരുവാനും സുഹൃത ജീവിതത്തിന്റെ ഉടമകളായി തീരുവാനും എല്ലായ്പ്പോഴും കർത്താവെ നിന്നോട് വിധേയപ്പെട്ടും എന്റെ ദൈവികമായ നന്മകൾക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നവരുമായി ജീവിക്കാൻ സഹായിക്കണമേ. ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും സ്വർലോകത്തെ കുറിച്ചുള്ള ചിന്തകളും അതിനുവേണ്ടിയുള്ള ഒരു അഭിനിവേശവും ആവേശവും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ ലോകത്തിനുള്ളവരല്ല എന്നുള്ള ദൈവികമായ നിർവചനം ഓർപ്പാൻ നിങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ആഡംബരങ്ങളിലും ആഘോഷങ്ങളിലും ഞങ്ങളുടെ ജീവിതം പാഴാക്കി കളയാതെ കർത്താവിന് വേണ്ടി സ്വയം ഉരുകി എരിഞ്ഞ് അസ്തമിക്കുന്ന മെഴുകുതിരി പോലെ സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന രജഗോളങ്ങളായിട്ട് ലോകത്തിൽ ശോഭിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങൾ ബലഹീനരാകുന്നു. മാനുഷികമായ ബലഹീനതകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഞങ്ങളിലുള്ള ജടീകതയും ഞങ്ങളിലുള്ള എല്ലാവിധമായ പോരായ്മകളും അവിടുന്ന് പരിഹരിച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ ആത്മാവിൽ ബലപ്പെട്ട് ആത്മീയ ജീവിതത്തിൽ ഉയർന്ന് വളർന്ന് ഔന്നത്യത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഒരു ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായ വിധത്തിൽ സകലമനോവര്യത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും നടപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ഫലം ഞങ്ങളുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ, ആ ഫലങ്ങൾ കൊണ്ട് നിറയുന്നവരായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്തയും സൗമ്യതയും ഇന്ദ്രിയ ജയവും ഞങ്ങൾക്ക് സമ്പത്തായിട്ട് ഞങ്ങളതിനെ സമ്പാദിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. നശിച്ചു പോകുന്ന സമ്പാദ്യങ്ങൾക്ക് വേണ്ടിയും ഈ ലോകത്തിന്റെ മഞ്ഞു പോകുന്ന നിറങ്ങളുടെ ആകർഷണങ്ങളിലേക്കോ ഞങ്ങൾ ചാഞ്ഞു പോകാതെ നിലനിൽക്കുന്ന ദൈവികമായ സന്തോഷത്തിലേക്കും ദൈവികമായ മഹത്വത്തിലേക്കും ഞങ്ങളെ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പരിശുദ്ധമായ ദിവസത്തിൽ ഞങ്ങളെ നീ ഒരുമിപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ശേഷിക്കുന്ന ആയുസിന്റെ ഓരോ നിമിഷവും ഞങ്ങൾ പ്രയോജനകരമായിട്ടും അവിടത്തേക്ക് പ്രസാദകരമായിട്ടും ജീവിപ്പാൻ്റെ കവണ്ണം സഹായിക്കണം. ഞങ്ങൾ അലസരും മടിയന്മാരും ഉദാസീനരും കർത്താവിന്റെ ദൈവികമായ മാർഗത്തിൽ നിന്ന് അകന്നു പോകുന്നവരുമായി തീരാതെ കൂടുതൽ കൂടുതൽ ആവേശത്തോടെ അടുത്തു വരുവാൻ്റെ കവണ്ണം ഞങ്ങളെ അവിടുന്ന് ആകർഷിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവെ, ഈ പ്രയർ ലൈനിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വിവിധ ഭവനങ്ങളിൽ നിന്ന് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കാര്യങ്ങൾ സമർപ്പിക്കുന്നു. വിവിധ ജീവിത സാഹചര്യങ്ങളിൽ വിവിധ ടൈം സോണുകളിൽ കർത്താവെ അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അവിടുന്ന് അദൃശ്യമായ വലതുദരത്തിൽ നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഇടവകുന്ന പ്രാപുരിത്തായും വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേകിച്ച് രാജേഷ്ഠത്തിനെയും അതുപോലെ തന്നെ ഹ്യൂസ്റ്റണിലുള്ള മറ്റ് എല്ലാ വൈദിക പ്രിയപ്പെട്ട വൈദികരെയും ഞങ്ങളുടെ മുൻഭാഗം സമർപ്പിക്കുന്നു. മറ്റ് സ്ഥലങ്ങളിലുള്ള വൈദികരെയും അതുപോലെ ഓരോ ദിവസവും ദൂതുകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന എല്ലാ വൈദികരെയും മറ്റേ പല വിധത്തിൽ ഇതുമായിട്ട് സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും വേദവാചനകൾ നടത്തുകയും കാര്യങ്ങൾ ആലപിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന നിയോഗത്തിൽ ഞങ്ങൾ ഏർപ്പെടുമ്പോൾ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിനും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിനും ഞങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിനും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിനും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവകളിലും ഞങ്ങളുടെ സഭയിലും ഏകാലി ഭദ്രാസനത്തിലൊക്കെയും ദൈവികമായ സന്തോഷത്തിനും സമാധാനത്തിനും സമൃദ്ധിക്കും കാരണമായിട്ടുണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഈ രാജ്യത്തെ തിരുവനന്തപുരം സമർപ്പിക്കുന്നു. ഒരു ട്രാൻസിഷന്റെ സമയമാണല്ലോ, അത് എത്ര അനുഗ്രഹമായി തീരുവാനും പുതിയ ഒരു ഭരണ സംവിധാനം ഞങ്ങൾ നേരിടുമ്പോൾ അത് കൂടുതൽ കൂടുതൽ രാജ്യത്തിനും രാജ്യത്തിന്റെ പൗരന്മാർക്കും ലോകത്തിന് മുഴുവനും അത് പ്രയോജനകരമായി തീരുവാൻ കൊണ്ടും സഹായിക്കണം. കരുണവാനായ കർത്താവേ, ലോകത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന അരാജകത്വങ്ങളും ഭീകരതകളും മതഭ്രാന്തും ഒക്കെയും വർഗീയതയും ഒക്കെ ഓർത്ത് ഞങ്ങൾ സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സാഹോദര്യം പങ്കിടുവാനും സമത്വം പങ്കിടുവാനും സ്വതന്ത്രരായി ആരാധിക്കുവാനും സ്വാതന്ത്ര്യത്തോടെ പൗരനെന്നുള്ള നിലയിൽ ലോകത്ത് ജീവിപ്പാനുമുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ലഭിക്കാനിടയാകണമേ. കർത്താവേ, പ്രത്യേകിച്ച് ക്രിസ്തീയ സഹോദരങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവിക്കുന്നതായിട്ടുള്ള വിടകളും ഉപദ്രവങ്ങളും ഞെരുക്കങ്ങളും വർഗീയമായ അടിച്ചമർത്തലുകളും നിന്ദയും അപമാനവും ആക്ഷേപങ്ങളും ഒക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരേൽക്കുന്ന എല്ലാ പീഡകളും ഉപദ്രവങ്ങളും അപമാനവും തിരുസഭയുടെ വളർച്ചയ്ക്കായിട്ട് ദിനാമത്തിന്റെ മഹത്വത്തിനായിട്ട് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പീഡകരായിട്ടുള്ള ദൂരന്മാരായ മനുഷ്യർ കർത്താവിന്റെ മനസാന്തരത്തിലേക്ക് വരുവാനും സുശേഷത്തിന്റെ പ്രചാരകരായിട്ട് രൂപാന്തരപ്പെടുവാൻ കൊണ്ടും സഹായിക്കുന്നു. പ്രത്യേകിച്ച് നൈജീരിയയിലും അർമേനിയയിലും ഈജിപ്തിലും എത്യോപ്യയിലും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇന്തോനേഷ്യയിലും സിറിയയിലും ഇറാഖിലും ഇറാനിലും ടർക്കിയിലും അസർബൈജാനിലും അങ്ങനെ പല സ്ഥലങ്ങളിലും കർത്താവെ, ഇന്ന് നിന്നെ വിശ്വസിച്ചത് കൊണ്ടും നിന്റെ സുവിശേഷത്തെ മാനിക്കുന്നത് കൊണ്ടും നിന്ദിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്യുന്ന അവിടുത്തെ വിശ്വാസ സമൂഹത്തെ അവിടുന്ന് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയിലെ എല്ലാ അസ്വസ്ഥതകളും അസമാധാനവും നീങ്ങി സ്നേഹത്തിന്റെയും ക്ഷമയുടെയും പരസ്പരം സ്വീകരിക്കുന്നതിന്റെയും കരുതലിന്റെയും ഒക്കെ അനുഭവത്തിലേക്ക് നയിക്കണമേ. കർത്താവെ, എല്ലാ വിശ്വാസ സമൂഹത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണവാനായ കർത്താവെ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരികമായും മാനസികമായും ക്ലേശം അനുഭവിക്കുന്ന അനേകം രോഗികളെ മുൻപാകെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ക്യാൻസറും അതുപോലെ തന്നെ ഹാർട്ട് പേഷ്യൻസ്, ഡയാലിസിസ് പേഷ്യൻസ്, മറ്റ് പലവിധത്തിലുള്ള രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവര്, മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പേരുകൾ ഓർക്കപ്പെട്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അവിടുത്തെ കരുണയോടെ സൗഖ്യമാക്കണമേ. COVID-19 ഇന്ന് ലോകത്തിൽ വലിയൊരു ഭീഷണിയായിട്ട് വളരുകയും ഉയരുകയും ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള വിടുതലിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ ജനത്തെ അവിടുന്ന് കരുതുകയും പരിപാലിക്കുകയും ചെയ്യണമേ, സൗഖ്യമാക്കണമേ. ഇത്രയും വേഗത്തിൽ ഇതിനുള്ള നിയന്ത്രണം ലോകത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശ്രീമായ കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ വേദനയിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഓർത്ത ആ പ്രിയമകന്റെ വേർപാടിൽ വേദന അനുഭവിക്കുന്ന കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അവർക്ക് ആശ്വാസവും ധൈര്യവും സമാധാനവും പകർത്തുകൊടുക്കണമേ. പ്രിയമായ കർത്താവേ, മദ്യത്തിനും മയക്കുമരുന്നിനും പലവിധമായ സാമൂഹ്യ തന്മകൾക്കും ആസക്തരായി ജീവിക്കുന്ന അനേകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടവർ പലവിധത്തിലുള്ള അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവർക്കെല്ലാം വിടുതൽ നൽകണമേ. കർത്താവേ, മാതാപിതാക്കൾ മക്കളെ ഓർത്ത് ഭാരപ്പെടുമ്പോൾ, മക്കൾ മാതാപിതാക്കളെ ഓർത്ത് ഭാരപ്പെടുമ്പോൾ അവരെയൊക്കെയും കർത്താവേ സമാധാനത്തിന്റെ ആത്മാവിൽ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവാഹ പ്രായത്തിൽ അനേക കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് നിരുപരാ ജീവിത സഖികളെ നീ കാണിച്ചു കൊടുക്കണമേ. കർത്താവേ, വൈവാഹിക ജീവിതത്തിൽ മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ദമ്പതിമാരെയും ഒരേ ഓർത്ത് ധാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ എന്റെ കാര്യങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, എവിടെയൊക്കെയും വേദനകളെ കാണുകയും കണ്ണുനീരനെ അവിടെ നിന്ന് മാനിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമായ കർത്താവേ, ക്ഷാമങ്ങൾ, പട്ടിണി, ഞെരുക്കങ്ങൾ, ഭൂകമ്പങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, പലവിധമായ അസ്വസ്ഥതകൾ ലോകത്തിൽ ഞങ്ങൾ അനുഭവിക്കുമ്പോൾ കർത്താവേ വിടുതലിനായിട്ടതിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തന്നെ സമർപ്പിക്കുകയും തിരുസനത്തിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുകയും ചെയ്യുന്നു. അവിടുന്ന് വിടുതലും ആശ്വാസവും നൽകണമേ. കർത്താവേ, ഈ പ്രാർത്ഥന സംബന്ധിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ തിരുമുൻപാകെ സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ, നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ. ആയത് ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ശുദ്ധമുള്ള ബാബ, ശുദ്ധമുള്ള നിന്റെ ഒരു നാമത്താൽ ഞങ്ങൾ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാക്കുടിയത്തിന്റെ ഭവനങ്ങളാ നിങ്ങളെ അന്നി ശമിക്കണമേ. ഹൃദയമായ കർത്താവേ, നരകത്തിലും എല്ലാ സമയത്തിലും നിന്റെ ദൈവത്വത്തിന്റെ ചെറിയ കീഴിൽ എന്നേക്കും ഞങ്ങളെ മറച്ചുകൊള്ളണമേ.
ആമേൻ.
ദൈവത്തിന്റെ സ്നേഹവും ജഗജാതനാക്തന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും നാം അവരോടും നമ്മുടെ എല്ലാ ആവശ്യങ്ങളോടും എല്ലാ കാര്യങ്ങളോടും നമ്മൾ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും പ്രാർത്ഥിപ്പാൻ വിട്ടുപോയ വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും. മാറാകട്ടെ.
ആമേൻ. അനുഗ്രഹീതമായ ശുശ്രൂഷയില് സംബന്ധിച്ച എല്ലാവരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട തമ്പാനച്ഛൻ, ഇന്ന് മറ്റു വൈദികരുടെ ഒന്നും സാന്നിധ്യമില്ലായപ്പോൾ ഇല്ലായിരുന്നപ്പോൾ അച്ഛൻ എല്ലാത്തിനും നേതൃത്വം കൊടുത്തതിൽ നീ പ്രത്യേക സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി അച്ഛന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയിൽ ഒരുപാട് സന്തോഷം അനുഗ്രഹമാണ്. അച്ഛനുള്ള സ്നേഹവും നന്ദിയും ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. അതുപോലെ തന്നെ ബൈബിള് വായിച്ച മേരി ആന്റി, അതുപോലെ തന്നെ ഗീതവാലപിച്ച ഡാലസ് രാജനങ്ങള് അങ്കിള് ആന്റി, അതുപോലെ തന്നെ അല്പമായോ അധികമായോ ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് എന്റെ അടുപ്പിച്ചിട്ട് ചില പേർപ്പെട്ട മനോജ് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒന്നേറെ എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവം അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.